എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാഥ, സ്വാഭാവിക മനസ്സുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കുവാനോ സ്വാഭാവിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനോ കഴിയാത്ത അവിടുത്തെ വചനത്തിന് മുമ്പിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒന്നിനും ഞങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയാത്തവണ്ണം വീണ്ടെടുപ്പിലൂടെ യേശുക്രിസ്തുവിൽ മാത്രം പരിപൂർണതയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവേ, സത്യത്തിൽ നിന്നും ഞങ്ങളോട് എടുത്തു പറയാൻ കഴിയുന്ന ഒരുവൻ നീ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം ബോഷ്കിൽ നിന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ആത്മാവിന്റെ ഉടയവനും അധ്യക്ഷനുമായവെങ്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഈ മരണം മാറി ഈ ജയത്തിലേക്കുള്ള ഞങ്ങളുടെ അടുത്ത ചുവടിന് സത്യത്തിൽ നിന്നും ഞങ്ങളെ നീ കേൾപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ വചനം അത് മരങ്ങളെ തോലുരിക്കുന്നതാണ്, അത് പാറയെ പിളർക്കുന്നതാണ്, അത് മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നതാണ് കർത്താവേ. അതിനായിട്ട് ഞങ്ങളെ ഉൾക്കരുത്തുള്ളവരാക്കി തീർക്കണമേ. ഇപ്പോൾ ഈ നിമിഷം കർത്താവേ, ഈ ക്ഷണത്തിൽ കർത്താവേ, അവിടെ നടിയനെ നീ ശക്തീകരിക്കണമേ, നിന്റെ ജനത്തെയും നീ സഹായിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു വാക്യം വായിച്ചു തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 8:47 വാക്യം വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 2:16-17 വാക്യങ്ങൾ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:47 വായിച്ച ശേഷം ഉൽപ്പത്തി പുസ്തകം 2:16-17 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 8:47. And after that, we will read Genesis chapter 2, verse 16 and 17.
ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ
ദൈവസന്ധതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:16-17. നിങ്ങളുടെ ഗൗരവപൂർവമായ ചിന്തകൾ കൊണ്ടുവരേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. നാം ചിന്തിച്ചു വന്നിരുന്ന ചില കാര്യങ്ങളിൽ മിസ്സായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചെടുത്തത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ടാണ് എനിക്കിന്ന് കർത്താവ് തന്നിരിക്കുന്ന പ്രേരണ. നാം ഇതിനു മുമ്പ് ചിന്തിച്ചു, ദൈവമെല്ലാം തന്റെ പദ്ധതിയിൽ, തന്റെ ഉദ്ദേശത്തിൽ, തന്റെ ഇഷ്ടത്തിൽ മനുഷ്യന് ആയി വരേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഹൃദയത്തിൽ കറയില്ലാതെ വിഭാവനം ചെയ്ത ശേഷം ആ മനുഷ്യന് വേണ്ട എല്ലാം ദൈവം ഒരുക്കിക്കൊടുത്തു. അത് ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു എങ്കിലും ഇന്നത്തെ വചനത്തോടുള്ള മത്തിൽ ഒന്നുകൂടെ പറയാം. ദൈവം മനുഷ്യനെ കൊടുത്ത തന്റെ പദ്ധതിയിലേക്ക്, സ്വപ്ന പദ്ധതിയിലേക്ക് അവൻ കയറുന്നതിന് മുമ്പ് അവൻ ആദ്യം ദൈവം ചെയ്തത് തന്റെ ഇമേജ് കൊടുത്തു എന്നതാണ്. രണ്ട്, അവന് കൊടുത്തത് ഒരു പാർട്ണറെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. 3, ദൈവം അവന് കൊടുത്തത് അധികാരമാണ്, നീ വാഴാനാണ് പറഞ്ഞു. 4, ദൈവം അവന് കൊടുത്തത് നല്ല ആഹാരമാണ്, പഴങ്ങൾ, കണ്മാനും രുചിയുള്ളതും തിന്മാനും രുചിയുള്ള പഴങ്ങൾ. 5, അവന് കൊടുത്തത് മനോഹരമായ സ്ഥലമാണ്, ഏദൻ തോട്ടം. 6, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച ശേഷം ആദാമിനെ ഔവ്വായും അവൻ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ 6 കാര്യങ്ങൾ ദൈവം ശ്രദ്ധാപൂർവം അവർക്ക് ചെയ്തു കൊടുത്ത ശേഷം 7 പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് എന്റെ ചിന്ത ഇന്ന് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നാം ഇവിടെ വായിച്ചത്. ദൈവം ശ്രദ്ധാപൂർവം വിഭാവനം ചെയ്ത തന്റെ സ്വപ്നത്തിലേക്ക് എല്ലാം സാവകാശം അവൻ ഒരുക്കി വെച്ച ശേഷം ആ ദൈവത്തിന്റെ, ദൈവം തരുന്ന അവസ്ഥ അതിൽ നിലനിൽക്കുവാൻ, അത് പരിപാലിക്കപ്പെടുവാൻ, അതിനോട് ചേർത്ത് അവൻ ചില വ്യവസ്ഥിതികളും കൂടെ അവർക്ക് കൊടുത്തു. 7 അവർക്ക് കൊടുത്തത് കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പന. അതാണ് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുമ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥിതി അതിനോട് ചേർന്ന് വരാതെ എനിക്ക് അതിനെ എന്റേതാക്കി എടുക്കാൻ കഴിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് അത് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ വസിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് അനുഗ്രഹം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് അവന്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കാതെ എനിക്കൊരു പൂർത്തീകരണം നടക്കുന്നില്ല. ദൈവത്തിന് വിധേയപ്പെടാതെ എന്റെ ജീവിതത്തിൽ അവന്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവം ഇതെല്ലാം അവർക്ക് നന്നായിട്ട് ഒരുക്കി കൊടുത്ത ശേഷം മറ്റൊരു എലമെന്റും കൂടെ ദൈവം അവർക്ക് കൊടുക്കുകയാണ്, ദ കമാൻഡ്മെന്റ്. ഇതാണ് ക്രൂഷ്യലായ കാര്യം. അവിടെ പഴമുണ്ടെന്നുള്ളതല്ല ക്രൂഷ്യൻ, പാർട്ണർ ഉണ്ടെന്നുള്ളതല്ല ക്രൂഷ്യൻ, ഏറ്റവും ക്രൂഷ്യലായ കാര്യം ഏഴാമത്തെ കാര്യം. ഈ കൽപ്പനയും ഈ കൽപ്പനയാകുന്ന എലമെന്റ്, കൽപ്പന എലമെന്റ് എന്ന് പറയുന്നതിനേക്കാൾ അനുസരണമാകുന്ന ഒരു എലിമെന്റ് എന്റെ ഉള്ളിൽ ഉളവാകാതെ ദൈവം വിഭാവനം ചെയ്ത ഈ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് മനുഷ്യനെ കയറാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ളൊരു ഇവിടെയാണ് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. There is songs, there is worship, there is evangelism. പക്ഷെ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് അവന് ഞാൻ എന്തായി തീരണം എന്നതിൽ എനിക്ക് കയറി നിൽക്കാനായിട്ട് ഇപ്പോൾ എനിക്കും അവനും നടുവിൽ ഒരു കാര്യം വന്നിരിക്കുക. അതെന്താണെന്നറിയോ? പഴമല്ല, അത് ഭാര്യയല്ല, അത് കൽപ്പനയാണ്. മനുഷ്യനെപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദുസ്സഹമായിട്ട് തോന്നുന്നതും താല്പര്യമില്ലാതായിട്ട് തോന്നുന്നതുമാണ് ഈ ഏഴാമത്തെ കാര്യം. ഭാര്യയെ ഇഷ്ട അല്ലേ, ഭർത്താവിനെ ഇഷ്ട, പഴ ഇഷ്ടമല്ലേ, ഏതൻ തോട്ടം ഇഷ്ട, ദൈവം അനുഗ്രഹിക്കുന്ന ഇഷ്ട, അവന്റെ ഇമേജിൽ ഉണ്ടാക്കിയത് ഇഷ്ട. ദ സെവൻത് തിങ് ഈസ് ദ വെരി ക്രൂഷ്യൽ തിങ്സ്. ഇതാണ് നിന്റെ ഭാവി തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ആ കാര്യത്തെ കാണുന്നത്. മനുഷ്യന് ഇതെല്ലാം ദൈവം ഒരുക്കി കൊടുക്കുമ്പോഴും ഒരു കാര്യം മനുഷ്യന് അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് പഴമുണ്ടല്ലോ, എനിക്ക് 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 ഒരു ഒരു പാർട്ണറെ കിട്ടിയല്ലോ, എനിക്ക് അനുഗ്രഹമുണ്ടല്ലോ, ഞാനിത് വാഴാനാണല്ലോ കൽപ്പിച്ചത് എന്നെല്ലാം പറയുമ്പോഴും അവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ നിന്നേ എനിക്കിത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ കാണുകയാണ്, ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കാതെ പ്രിയമുള്ളവരെ ഓരോ ദൈവത്തിന്റെ സ്വപ്നങ്ങളും എന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നത് ദൈവത്തിന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതിന് അവരുടെ നടുവിൽ ഏഴാമത് ദൈവം അവർക്ക് കൊടുത്തത് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തതാണ് കൽപ്പന. അതിനെക്കുറിച്ച് നമുക്ക് ചില ചിന്തകൾ പെട്ടെന്ന് കൊണ്ടുവരാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സ്വതന്ത്ര ഇച്ഛയുടെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ അതിനിങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു, ഹി ക്രിയേറ്റഡ് മാൻ വിത്ത് ഫ്രീ വിൽ. ദൈവം അവനെ ഫ്രീ വിൽ ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ഇനി അത് ആരാധിക്കാനായിക്കോട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അൾട്ടിമേറ്റ് ഇറ്റ് ഇസ് എ ഫെലോഷിപ്പ്. എന്റെ ഹൃദയത്തിൽ ഈ നാളുകളിൽ വന്ന ഒരു ചിന്ത, ഹി വാണ്ട്സ് ടു എൻജോയ് മൈ പ്രസൻസ്, എൻജോയിങ് ദ പ്രസൻസ് ഈച്ച് അതർ, അതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയ ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വയനാട്ടിൽ പോയപ്പോ അവിടെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള സമയം ഏതാണെന്ന് ഞാൻ ചോദിച്ചു അവിടെയുള്ളവരോട്. ഏറ്റവും സന്തോഷകരമായ സമയം, നിങ്ങളിങ്ങനെ ഉരുളി ഉരുട്ടി പരിപ്പിയാറിലൊക്കെ ആ ഉരുള മുക്കി ചോറുണ്ണുമ്പോഴാണോ ആ സന്തോഷമായ ഇടം നിങ്ങളുടെ വീട്ടിലെ? നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ സമയം വീട്ടിൽ ആ ചോറുണ്ണുന്ന സമയമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കറി കൂട്ടി ചോറുണ്ണുന്ന സമയമാണോ? അല്ല. ചിലർക്കായിരിക്കാം, വേറെ ചിലർക്ക് ആ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന സമയം എന്റെ ജീവിതത്തിലെ ഏറ്റവും ബ്ലസ്ഡ് ആയ ടൈം എന്റെ വീട്ടിലെ. മറ്റു ചിലർക്ക് അങ്ങനെയായിരിക്കും, വേറെ ചിലർക്ക് അത് ടി വി വാച്ച് ചെയ്യുന്ന സമയമായിരിക്കും ബ്ലസ്ഡ് മൊമെന്റ് ഓഫ് ദെയർ ലൈഫ്. പക്ഷേ ഞാനൊന്നുകൂടെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബ്ലസ്ഡ് ആയ സമയം ഭാര്യയും പിള്ളേരുമായിട്ട് കൊച്ചു വർത്താനം പറയുന്ന ആ സമയമാണ് ദ ബ്ലസ്ഡ് ടൈം ഇൻ ദെയർ ലൈഫ്. അങ്ങനെയാണോ നിങ്ങൾക്ക്? അവിടെ കടല കുറിക്കാനില്ല, അവിടെ മറ്റേ കൊക്കക്കോള പൊട്ടിക്കാനില്ല, പക്ഷെ ഭാര്യയും നിങ്ങളുമായി മക്കളുമായിട്ട് ആ കൊച്ചു വർത്താനം പറയുന്ന സമയം, എൻജോയിങ് ദ പ്രസൻസ് ഈച്ച് അതർ, ദാറ്റ് ഈസ് ദ ബ്ലസ്ഡ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ ഫാമിലി. ശരിയാണോ? ദൈവം എന്തിനാ? ദൈവം അവിടെ ഉണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എനിക്കെന്നാ വേണം എന്നതാണ് നിരീശ്വരവാദിയുടെ ചിന്ത. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉത്തരം ദൈവത്തിന് ഒന്നേ കൊടുക്കാനുള്ളൂ. ദൈവത്തിന് 10,000 ഉത്തരം ഉണ്ടെങ്കിലും ദൈവത്തിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിന്റെ പ്രസൻസ് എനിക്ക് എൻജോയ് ചെയ്യണം, എന്റെ പ്രസൻസ് നിനക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് ഒരു റിസ്ക് എടുത്തേ പറ്റൂ. ആ റിസ്ക് എന്ന് പറയുന്നത് മനുഷ്യന് ഫ്രീ വില്ല് കൊടുക്കുക എന്നുള്ള, ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് റിസ്ക് വിച്ച് ഗോഡ് ഹാസ് എവർ ടേക്കൺ ഇൻ ഹിസ് ലൈഫ്. ദൈവം ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ വില്ല് തന്ന് നമ്മളെ സൃഷ്ടിക്കുക എന്നുള്ള. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇച്ഛയോടുകൂടി സൃഷ്ടിക്കുക. സ്വിച്ചിട്ടാൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ എനിക്ക് അതൊരാസ്വാദ്യകരമല്ല അല്ലേ, കാരണം അവൻ ഇച്ഛയോടെയല്ല എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ ഞാൻ സ്വിച്ചിട്ടാൽ അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചെന്നിരിക്കും. അപ്പൊ ദൈവത്തിന് അവന് തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ. മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കണം? തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കണം. തന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ദൈവത്തിന്റെ ഫ്രീ വിൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്വതന്ത്ര ഇച്ഛയ്ക്കകത്ത് അവൻ തെരഞ്ഞെടുപ്പിന്റെ മനുഷ്യനായി നിന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്നും ദൈവമാണ് എന്റെ ജീവന്റെ ഉറവ, ഇവനെ പിരിഞ്ഞ് ഇവനിൽ നിന്നും വേറിട്ട് എനിക്കൊരു ജീവിതമില്ല, ഇവന്റെ ജീവനിൽ പങ്കുപറ്റിയിട്ടല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് അവൻ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ അവൻ ആശ്രയിക്കുന്ന ആ ജീവിതം അവന്റെ സ്വതന്ത്ര ഇച്ഛയിൽ നിന്നും അവൻ തിരഞ്ഞെടുക്കണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. സോ ഹി വാസ് റെഡി ടു ടേക്ക് ദ റിസ്ക്. ആ റിസ്ക് എടുക്കാൻ ദൈവം തയ്യാറായിരുന്നു. ആ റിസ്കിൽ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് നീ ആരാണെന്ന് ചോദിക്കും എന്നതും ആ റിസ്കിന്റെ അകത്ത് വിടുന്നുണ്ട്. നീ സൃഷ്ടിതാവല്ല, നീ എന്റെ ആരുമല്ല എന്ന് പറയാൻ അവൻ അവന് സാധ്യതയുണ്ട് എന്ന റിസ്കും ദൈവം ഇതിന്റെ അകത്ത് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അപ്പോഴും അതിനപ്പുറത്ത് ദൈവം സ്വപ്നം കാണുന്നത് എ ഫെലോഷിപ്പ് ആയിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി ഞാൻ ഈ ഫ്രീ വിൽ എന്ന കാര്യത്തെ കുറിച്ച് ഒരു വാക്ക് പറയാം. ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഫ്രീഡം, സ്വാതന്ത്ര്യം. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ടു ചൂസ് എനിതിങ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചു വരുന്നത്. ഫ്രീഡം, ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം, എനിക്ക് ഇഷ്ടമുള്ള നന്മയോ തിന്മയോ ഏതും ഇഷ്ടമുള്ളത് എനിക്ക് ചൂസ് ചെയ്യാം എന്നതാണ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫ്രീ വിൽ എന്നതിന്റെ അകത്ത് ദൈവം കൊടുത്ത ഫ്രീഡം എന്നതിന്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ടു ചൂസ് ഗുഡ് ആൻഡ് ബാഡ്, ഇറ്റ് ഈസ് ദ ഫ്രീഡം ടു ചൂസ് ഓൺലി ഗുഡ്. നന്മ മാത്രം ചൂസ് ചെയ്യുന്ന ഫ്രീഡത്തിനാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം എന്ന വാക്കിന്റെ അർത്ഥം എനിക്കിഷ്ടമുള്ള തിന്മയോ എനിക്കിഷ്ടമുള്ള നന്മയോ തിരഞ്ഞെടുക്കുന്നതല്ല ഫ്രീഡം. ഫ്രീഡം ഈസ് ചൂസിങ് ഓൺലി ദ ഗുഡ്. ഞാനതിന് രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, നിങ്ങൾക്ക് വണ്ടി വഴിയിലൂടെ ഓടിച്ചോണ്ട് പോകാനുള്ള ഫ്രീഡം ഉണ്ട്, പക്ഷെ വേറൊരുത്തിന്റെ തലയുടെ മുകളിൽ കൂടെ കയറ്റി ഓടിച്ചോണ്ട് പോകാനുള്ള ഫ്രീഡം ഇല്ല. അപ്പൊ ഫ്രീഡം ഈസ് ഓൺലി ടു ഡു ഗുഡ്. രണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് മുതൽ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ എല്ലാവർക്കും ഫ്രീഡം കിട്ടിയെന്നല്ല, നന്നായി ജീവിക്കാനുള്ള ഫ്രീഡത്തിലേക്ക് ഇന്ത്യ വന്നു. സോ ഫ്രീഡം എന്ന വാക്ക് നിങ്ങളോട് പിശാചി വ്യാഖ്യാനിച്ചു പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യു ക്യാൻ ഡു എനിതിങ്. പക്ഷെ വേദപുസ്തകത്തിൽ ഫ്രീ വില്ലിനോട് ചേർത്ത് ഫ്രീഡം പറയുന്നിടത്ത് ഫ്രീഡം എന്ന വാക്കുകൊണ്ട് ദൈവം ആഗ്രഹിച്ചെന്നറിയോ? ഒള്ളി ചൂസ് ഗുഡ്. അതാ ഫ്രീഡം. നന്മ തിരഞ്ഞെടുക്കാനും ഒരു ഫ്രീഡം വേണം. ആ ഫ്രീഡമാണ് ദൈവം അവർക്ക് ഫ്രീ വില്ലിലൂടെ കൊടുത്തത്. ഇനി ദൈവം അവർക്ക് ഈ ഫ്രീ വില്ല് കൊടുത്തു, ദൈവം അവർക്ക് കൽപ്പന കൊടുത്തു. ഇപ്പോൾ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ അവരുടെ ജീവിതത്തിലെ ക്രൂഷ്യലായ കാര്യം ഈ ഫ്രീ വില്ല് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ അവൻ എങ്ങനെ കാണും എന്നതാണ് പ്രശ്നം. ഇവിടെയാണ് എനിക്ക് ദൈവസഭ ഉൾപ്പെടെ ദൈവത്തിന് സഹായിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് പറയാൻ, ദൈവത്തിന് എന്നെ കുറിച്ച് എന്തെല്ലാം സ്വപ്നം കാണാൻ കഴിഞ്ഞാലും, ദൈവം എന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ അർത്ഥവത്തായിട്ട് നിറവേറ്റാൻ ആഗ്രഹിച്ചാലും എന്റെ ഒരു അനുസരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന് അതിലേക്ക് ഒരു ചുവട് വെക്കാൻ ആസ് എ മോറൽ ബീയിങ് ദൈവത്തിന് കഴിയത്തില്ല. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ടും അവൻ സകലത്തിനും മീതെ ഉയർന്നവനായിരിക്കുന്നതുകൊണ്ടും അവൻ മോറൽ ബീയിങ് ആയിരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യനോടുള്ള എന്തെല്ലാം സ്വപ്നങ്ങൾ 100,000 കടന്നാലും അതിലേക്ക് മനുഷ്യനെ പ്രവേശിക്കാൻ അവന്റെ അനുസരണം കൂടെ ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തത്. ഇനി ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൽപ്പനയും. ഇതിനെ രണ്ടിനെയും നാം രണ്ടാക്കി കാണരുതെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. ശരിക്കും നിങ്ങൾ ഒരു വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയാവോ? ഒരു കൽപ്പനയാണ്. ഒരു കൽപ്പന നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നറിയോ? ദൈവം എപ്പോഴും എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് എപ്പോഴും റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്. ദൈവത്തിന് എപ്പോഴും എന്തെങ്കിലും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. തൃപ്തനല്ലാത്തൊരു ദൈവം, എന്നിൽ നിന്നും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. പക്ഷെ പ്രിയമുള്ളവരെ, ആദാമിന് ഔവായിക്കും ദൈവം എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം തന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കൽപ്പനയിലാണ് ദൈവം അവരെ അനുസരിപ്പാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത്. എന്താണ് പ്രശ്നം? പിശാച് വന്നിട്ട് സ്നേഹത്തെ ഈ കൽപ്പനയെ രണ്ടാക്കി എടുക്കും. സ്നേഹവും കൽപ്പനയും തമ്മിൽ ബന്ധമില്ലാതാക്കി തീർക്കും. ബട്ട് കറതീർന്ന ദൈവ സ്നേഹത്തിൽ നിന്നാണ് ദൈവകൽപ്പനകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നത് ഞാൻ ഡിസേൺ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ കൽപ്പന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വേദോസത്തിലെ ചില വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം പറയുന്നതിനോട് ചേർത്ത ദൈവത്തിന്റെ കൽപ്പന പറയുന്നു. ദൈവത്തിന്റെ കൽപ്പന പറയുന്നതിനോട് ചേർത്ത് ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് രണ്ട് വാക്യം നിങ്ങൾക്ക് വായിക്കാം. ഒന്ന് യോഹന്നാൻ, നമുക്ക് വളരെ അറിയാവുന്ന വാക്യം 5:3.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ശ്രദ്ധിക്കൂ, പ്രമാണിക്കുക എന്നതിനോട് ബന്ധപ്പെട്ട് അവിടെ സ്നേഹം എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൽപ്പന, കണ്ട, കൽപ്പനയും സ്നേഹവും ഒരുമിച്ചാ വന്നിരിക്കുന്നു. ഇനി അടുത്തത്, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല. ഇതാരാ പറയുന്നേ? ഇത് പറയുന്ന വ്യക്തി ആരാ? എഴുതിയതാരാ? യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തോലനാണ്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച അപ്പോസ്തോലനാണ്. അപ്പൊ സ്നേഹിക്കുന്ന ഒരുവന്റെ ഉള്ളിലെ കൽപ്പന അകത്ത് കിട്ടത്തുള്ളൂ. സ്നേഹിക്കാത്തവന്റെ ഉള്ളിൽ കൽപ്പന വെളിയിലാ കിടക്കുന്നത്. അവൻ ഇപ്പോഴും തീരുമാനത്തില, വെദർ ഐ ഷുഡ് ഒബേ ഓർ നോട്ട്. സ്നേഹിക്കുന്നവന് ഉള്ളിൽ കൊണ്ട് അകത്തെടുക്കാൻ കഴിയുന്നതായി കൽപ്പന. അവൻ എപ്പോഴും കൽപ്പന പറയുന്നിടത്ത് സ്നേഹത്തെ കൊണ്ടുവരും, സ്നേഹം പറയുന്നിടത്ത് കൽപ്പനയെ കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറി നിന്നാൽ പിശാച് ഓടി വന്നിട്ട് കൽപ്പനയും സ്നേഹത്തെയും രണ്ടാക്കും. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറതീർന്ന സ്നേഹത്തിൽ ഒരുക്കിയിരിക്കുന്ന തന്റെ ഒരു ഇഷ്ടങ്ങളും ഒരു കാരണവശാലും നമുക്ക് നഷ്ടമായി തീരരുത് എന്നതിന് തന്റെ സ്നേഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതാണ് കൽപ്പന. ശ്രദ്ധിക്കുക, ദൈവത്തിന് നമ്മളോടുള്ള കറതീർന്ന സ്നേഹത്തിൽ നിന്നും താൻ വിഭാവനം ചെയ്തത് ഒന്നുപോലും നമുക്ക് നഷ്ടമാകാതിരിക്കാൻ ദൈവം തന്റെ സ്നേഹത്തിൽ നിന്നും പുറത്ത് എടുത്തുകൊണ്ടുവന്നതാണ് ഈ കൽപ്പന. അതുകൊണ്ട് കൽപ്പന എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടർച്ചയല്ല, അതെനിക്ക് ഉയർച്ചയാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും നിങ്ങൾ ദൈവത്തിന്റെ ഒരു കൽപ്പന കാണുമ്പോൾ, ഒരു കൽപ്പന വായിക്കുമ്പോൾ, നിങ്ങൾ കൂട്ടുകാരനെ പോലെ നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക, അങ്ങനെ ഒരു കൽപ്പന നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അവിടെ നിരാശനായി നിരുത്സാഹമുള്ളവനായി നിങ്ങൾ മനസ്സിൽ ഭാരമുള്ളവനായി നിൽക്കുമ്പോൾ, ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഞാൻ നിനക്കായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന എന്റെ ഹൃദയത്തിലെ പദ്ധതികളിലേക്ക്, ആ അദമ്യമായ സ്നേഹത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ, അത് നിനക്ക് നഷ്ടമാകാതെ നിന്റെ സ്വന്തമായി തീരാനാണ് മകനെ ഞാൻ നിനക്കും എനിക്കും ഇടയിൽ ഈ കൽപ്പന വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൽപ്പന എനിക്കൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ല, കൽപ്പന എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഓരോ പ്രാവശ്യം കൽപ്പനയ്ക്ക് മുമ്പിൽ വരുമ്പോൾ, ഇന്ന് മുതൽ നിങ്ങൾ വേദോസം തുറക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൂടെ മാറി മാറി പോകുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ഇത് എന്നെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വഴിയാണ് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചപ്പോഴും ഒരൊറ്റ മൃഗത്തിന് പോലും ദൈവം പ്രത്യേക കൽപ്പന കൊടുത്തില്ല. അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരുടെ സൃഷ്ടിയിൽ അവരനുസരിക്കേണ്ടതിനെല്ലാം അങ്ങ് ഇൻബിൽറ്റ് ചെയ്ത് കൊടുത്തു വിടുകയായിരുന്നു. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം അവന് പ്രത്യേകം കൽപ്പന കൊടുത്തു. ഞാൻ അതിങ്ങനെ വിശ്വസിക്കുന്നു, മനുഷ്യൻ മൃഗത്തെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ഉയർന്നു വരേണ്ടതിനാണ് ദൈവം അവന് കൽപ്പനകൾ കൊടുത്തത്. സോ നിങ്ങൾ കൽപ്പനകൾ ഇങ്ങനെ വായിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദൈവിക കൽപ്പനകൾക്ക് മുമ്പിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ കുറഞ്ഞ പക്ഷം ആ കൽപ്പന ആമേൻ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന എപ്പോഴാണെന്നറിയോ? ദൈവമേ, മൃഗതുല്യമായ ജീവിതത്തിൽ നിന്നും ഉയർന്ന നിലവാരത്തിലേക്ക് വരുവാനാണ് ദൈവം എനിക്ക് ഈ കൽപ്പന തന്നത്. ഒരു 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 മത്സ്യത്തോടോ അല്ലെങ്കിൽ ഓക്കെ, നമ്മുടെ വേദപുസ്തകത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മൃഗങ്ങളോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ അനുസരിക്കുക എന്ന കൽപ്പന പ്രത്യേകമായിട്ട് ദൈവം വിഭാവനം ചെയ്തു കൊടുത്തത് ആർക്കാ? മനുഷ്യനാ. സോ കമാൻഡ്മെന്റ്, ഒരു വചനം നീ വായിക്കുമ്പോൾ നിമുഷിയരുത്. ആ കമാൻഡ്മെന്റ് എന്നെ ഹയർ ലെവലിലേക്ക് പിടിച്ചു കയറ്റാനുള്ളതാ. പ്രൈസ് ദ ലോർഡ്. അന്ന് അവരെ കുറിച്ച് സ്വപ്നം കാണാൻ ഒരു മനുഷ്യനില്ലായിരുന്നു. ഈ ഭൂമിയിൽ അവരെ കുറിച്ച് സ്വപ്നം കാണാൻ ഒരാളെ ഉള്ളൂ, അവരുടെ സൃഷ്ടിതാവായ ദൈവം മാത്രം. അവന്റെ സ്വപ്നം അവൻ എടുത്തു കാണിക്കാൻ കഴിയത്തില്ല, അവന് പറയാനേ കഴിയത്തുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു വരുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങളെ അവർക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്ത് വേണം? There is one important element, അതാണ് അനുസരണം. ആ അനുസരണത്തിലൂടെ ആ കൽപ്പനയെ ദൈവസ്നേഹത്തിന്റെ ഭാഗമായി കണ്ട് അതിനനുസരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ദൈവത്തിന്റെ അവരെ കുറിച്ചുള്ള ചിന്തകളിലേക്ക്, അവർക്ക് സ്വപ്നത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ സ്നേഹവും കൽപ്പനയും രണ്ടാക്കരുത്. രണ്ടാമതൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:21-23 വാക്യം.
എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്.
ശ്രദ്ധിക്കുക, വീണ്ടും കൽപ്പനയും സ്നേഹവും ഒരേ വാക്യത്തിൽ ചേർത്ത് വരുന്നു. 23-ാമത്തെ വാക്യം.
യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കൂ.
കണ്ടോ, പ്രമാണിക്കുക, അനുസരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും വീണ്ടും ചേർന്ന് വന്നിരിക്കുകയാണ്. 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചോളൂ.
ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പന പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ.
വീണ്ടും പ്രമാണവും സ്നേഹവും തമ്മിൽ ചേർത്ത് വരികയാണ്. ഇതും യോഹന്നാന്റെ വാക്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വേദപുസ്തകത്തെ ശ്രദ്ധിച്ചു വായിച്ചാൽ, where there is command, there is God's love. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഹവ്വായെ പിശാചി ചതിച്ചത്. പിശാചിന് ഹവ്വായോട് പറയേണ്ടത്, ദ കമാൻഡ്മെന്റ് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ് ഈസ് ടു തിങ്സ്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന് വീണ്ടും സഭയോട് പ്രബോധിപ്പിക്കാനുള്ളത് കമാൻഡ്മെന്റും സ്നേഹവും ഒന്നാണ്. ഹല്ലേലൂയ. ഞാനിവിടെയുള്ള യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന പിള്ളേരോട് ഞാൻ പറയട്ടെ, വെനെവർ യു ഓപ്പൺ ബൈബിൾ, നിങ്ങൾ ഇവിടെ എന്ന ദൈവസ്നേഹം പ്രസംഗിച്ചാലും നിങ്ങൾ കാണുന്നത് മുഴുവനാണെന്നറിയോ? തൊടരുത്, പിടിക്കരുത് എന്നാണ് നിങ്ങൾ മൊത്തം കാണുന്നത്. നീ ഏത് ക്യാമ്പ് നടത്തിയാലും നിങ്ങളെ സംബന്ധിച്ച് മുഴുവനും കീറാമുട്ടി വചനങ്ങളെ നിങ്ങൾ കാണത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇന്ന് ദൈവം ഈ കൽപ്പനകൾ തരുമ്പോൾ, പാപത്തിന് ശേഷം ഉണ്ടായ ഒരു വീഴ്ചയിൽ ഉണ്ടായതല്ല ഈ കൽപ്പന തര, പാപം ഉണ്ടാകുന്നതിന് മുമ്പ് കിട്ടിയതാ കൽപ്പന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, സിൻസ് ഗോഡ് ഹാസ് ഗിവൺ ഫ്രീ വിൽ, ഹി ഹാസ് ടു ഗീവ് ദ കമാൻഡ്മെന്റ്. എങ്കിൽ മാത്രമേ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ ഇടയിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്. അതുകൊണ്ട് കൽപ്പന അനിവാര്യമാണ്. കൽപ്പന പാപഫലമായിട്ടുള്ള വീഴ്ചയിൽ നിന്നുണ്ടായതല്ല കൽപ്പന. അതുകൊണ്ട് നിങ്ങൾ വീണതിന്റെ ഫലമായിട്ട് നമ്മൾ അങ്ങ് കൽപ്പന കിട്ടിയവരാണെന്ന് ചിന്തിക്കരുത്. വീഴ്ചയില്ലായിരുന്നെങ്കിലും എന്നെയും ദൈവത്തെയും തമ്മിൽ ഘടിപ്പിക്കുന്ന ഘടകം അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഒരു ദൈവദാസൻ പണ്ട് പറഞ്ഞൊരു ഒരു ഉപമ ഞാൻ എനിക്ക് വളരെ ചിന്തനീയമായി തോന്നി. ഒത്തിരി മുത്തുകൾ, അത് ഒരു നൂലിലൂടെ ഇങ്ങനെ കോർത്ത് ചേർത്ത് നിർത്തി അതൊരു മാലയാക്കി ഇട്ടിരിക്കുകയാണ്. ആ നൂല് പൊട്ടുന്ന മാത്രയിൽ മുത്തുകളെല്ലാം നൂലിൽ നിറങ്ങി പോകുമ്പോൾ ഇത് പിന്നെ മാല അല്ല. അപ്പൊ ആ ഭക്തൻ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദൈവം എന്നെ കുറിച്ച് വിഭാവനം ചെയ്തിരിക്കുന്ന മുഴുമുത്തുകളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതാണ് ദൈവത്തിന്റെ കൽപ്പന. ഹല്ലേലൂയ. When I break, ഞാൻ ആ കൽപ്പന ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഓരോ എന്നെ കുറിച്ചുള്ള അവന്റെ സ്വപ്നങ്ങളുമാണ് ആ നൂലിൽ നിന്നും ഇഴഞ്ഞു പോകുന്നത്. ആ ത്രെഡ് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടെ മാലയില്ല. സോ സ്നേഹം പ്ലസ് കൽപ്പന, ആ നിലയിൽ നിങ്ങൾ അതിനെ കാണൂ. നിങ്ങൾ അടുത്ത പ്രാവശ്യം വേദവസ്വം വായിക്കുമ്പോൾ ആദ്യം വരുന്ന ദൈവവചനത്തിലെ കൽപ്പനകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഒരു മൃഗതുല്യമായ ജീവിതം നയിക്കാതിരിക്കാൻ, എന്നെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നീ നിന്റെ അനാദിയിലെ നിന്റെ പ്ലാനിൽ നീ എനിക്ക് എന്റെ ഫ്രീവില്ലുള്ള സ്വതന്ത്ര ഇച്ഛയുടെ മനുഷ്യനെ നിന്റേതാക്കി തീർക്കുവാൻ നീ എനിക്ക് തന്നതാണ് ഈ വിശുദ്ധ കൽപ്പന. ഹല്ലേലൂയ. ഇതെനിക്ക് ഭാരമല്ല. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ പറയാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരുവന് അവന്റെ ഇടത്ത് പിശാചിനിടം കാണത്തില്ല, അല്ലെങ്കിൽ അവനിൽ ഒത്തിരി ഇടം പിശാചിന് കണ്ടെത്താൻ കഴിയും. ബൈബിളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കുന്ന സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ മാത്രമല്ല പിശാചിന് ഇടം കിട്ടുന്നത്, ആസ് യു ആർ കമ്മിങ് ടു ദ ചർച്ച്. നിങ്ങളൊരു ചർച്ച് കമറായിട്ട്, ചർച്ച് ഗോയറായിട്ട് സ്ഥിരം ജീവിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ എവിടെയെങ്കിലും ഇടത്ത് ദൈവത്തിന്റെ കൽപ്പനയെ ദൈവത്തിന്റെ സ്നേഹമായിട്ട് കൈക്കൊള്ളാതെ നിൽക്കുന്ന ആ ഇടത്താണ് പിശാചിനിടം കണ്ടെത്താൻ കഴിയുന്നത്. പ്രീസ്റ്റ്, അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിശാച് ചോദിക്കും, വാസ്തവമായി അങ്ങനെയാണോ ഇങ്ങനെയാണോ? ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ. പിശാചിനെ നിങ്ങളോട് ചോദിക്കേണ്ടത്. ഇനി നിങ്ങൾ മൂന്നാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. സോറി, ഒരു വാക്യം കൂടെ പ്രധാനമായിട്ട് വായിക്കണം. പുറപ്പാട് ദിവസം 20:6 കൽപ്പനയും സ്നേഹവും തമ്മിൽ ഉള്ള ബന്ധം അവിടെ വിവരിച്ചിട്ടുണ്ട്. പുറപ്പാട് 20:6,
എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്.
കണ്ടോ, എന്നെ സ്നേഹിച്ച് കൽപ്പനയും സ്നേഹവും വിട്ടു നിൽക്കുന്നില്ല. നിങ്ങൾ ഒരിടത്തും വിചാരിക്കരുത് കൽപ്പന കൊതിയനാണ് ദൈവമെന്ന്. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവം ഒരു കൽപ്പനയും തന്റെ സ്നേഹത്തിൽ നിന്നല്ലാതെ എടുത്തിടുന്നില്ല. ദൈവത്തിന്റെ കൽപ്പനയെ അവന്റെ പരമമായ സ്നേഹത്തിൽ നിന്നും അടർത്തി മാറ്റി ചിന്തിക്കരുത്. ഇതാണ് ബോഷ്ക്. ദൈവത്തിന്റെ പരമമായ സ്നേഹത്തിൽ നിന്നും അടർത്തി മാറ്റി ഒരു സിംഗിൾ കൽപ്പനയെ നാം ചിന്തിച്ചോ, അവിടെ പിശാചിന് കയറി നിൽക്കാനുള്ള ഒരിടം കണ്ടെത്തുകയാണ്. ഞാൻ ആ ഫോളിലേക്കാണ് വരുന്നത്. അതിന് ഞാൻ ഇൻട്രഡക്ഷൻ പറയുകയാണ്. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അപ്പൊ ദൈവം പഴയ നിയമത്തിൽ പോലും പ്രിയമുള്ള ഒരു കൽപ്പന കൊടുത്തപ്പം എന്തായിരുന്നു അതിന്റെ മോട്ടിവേഷൻ? എന്നെ സ്നേഹിക്കും. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. കർത്താവേ, നിന്റെ കൽപ്പനകളെ എനിക്ക് സ്നേഹിപ്പാൻ കൃപ തരണമേ. നിന്റെ കൽപ്പനകളൊന്നും എനിക്ക് ഭാരമായിട്ട് നീ ഒന്നും വെച്ചിട്ടില്ലല്ലോ. കർത്താവേ, നിന്റെ സ്വപ്നത്തിലേക്ക് എന്നെ കയറ്റുവാനാണ് നിന്റെ കൽപ്പനകൾ, എന്നെ ഇറക്കുവാനല്ല. കർത്താവേ, നിന്റെ ജീവനിൽ നിന്നും എന്നെ വിച്ഛേദിക്കുന്നതിലേക്കല്ല ഈ കൽപ്പന എന്നെ കൊണ്ടുവന്നത്, കൂട്ടിച്ചേർക്കുന്നതിലേക്കാണ് ഈ കൽപ്പന എന്നെ നയിക്കുന്നത്. നിന്റെ എല്ലാ കൽപ്പനകൾക്കായിട്ടും ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 23:22 നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോവാം. 3:22, ഒരു ഈ വാക്യം ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗം മധ്യത് പറഞ്ഞിട്ട് പോകണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി. എന്റെ ചോദ്യം ഇതാണ്, ദൈവത്തെ പോലെ ഒരുവനായി തീർന്നു എന്നത് ദൈവത്തിന് ഇത്ര സഹിക്കാൻ മേലാത്ത കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചത്. മനുഷ്യൻ പഴം പറിച്ചു തിന്നപ്പോൾ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം മനുഷ്യൻ ആരെ പോലെ ആയി തീർന്നു? നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. ഈ ആയിത്തീർന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ദൈവത്തെ പോലെ ആകുക എന്നാണല്ലോ ദൈവത്തിന്റെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ ഉൽപ്പത്തി പുസ്തകം 1:2 ദൈവം തന്റെ പ്ലാനുകൾ പറഞ്ഞെങ്കിലും അതെങ്ങനെ മുന്നോട്ട് പോയി 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 മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ അവൻ കയറാൻ പോകുന്ന ഹയർ ഡിഗ്രി അവൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് വീണ ശേഷം പിന്നെ താഴേക്കാണ് നമ്മൾ പോയത്. ആ ഹയർ ഡിഗ്രിയിൽ അവനോട് ഒരുമിച്ച് വാഴുന്ന ഒരു ഒരു ജീവിയായിട്ട്, നാം ദൈവമായിട്ട് മാറുകയല്ല, പക്ഷെ അവനോട് ഒരുമിച്ച് വാഴുന്ന, അവന്റെ സ്വപ്നങ്ങളെല്ലാം ഭൂമി നിറവേറ്റുന്ന ഒരേ ആ റോയൽ ലൈനിൽ ദൈവത്തോടൊപ്പം നിൽക്കുന്ന മനുഷ്യനായിട്ട് നിൽക്കേണ്ടവനാ. അതുകൊണ്ട് ഈ വാക്യം അതിൽ തന്നെ അങ്ങനെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തെറ്റ് തോന്നുന്നത് അവിടെയല്ല, ഇതിലേക്ക് വന്ന വഴിയാണ് തെറ്റായിട്ട് തോന്നുന്നത്. അവർ നന്മതിന്മകളെ കുറിച്ച് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അവിടെയാണ് പ്രശ്നം. പക്ഷെ ദൈവം ഈ ഒരു, നിങ്ങള് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഈ ഒരു പഴവല്ല ഇവിടെ വിഷയം, പഴവല്ല വിഷയം. ദൈവത്തിന് അതിനപ്പുറത്ത് ഒത്തിരി ഫിലോസഫിയുണ്ട്, ഒത്തിരി ഒത്തിരി മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. ഇതൊരു ഒരു പഴം പറിക്കൽ അല്ല വിഷയം. ഇവർ പഴം പറിച്ച് തിന്നപ്പോൾ ദൈവം എന്താണെന്നറിയോ ആഗ്രഹിച്ചത്? നന്മ ചെയ്തുകൊണ്ട്, only obeying God and doing good things, they must know what is good and evil. തിന്മ ചെയ്തുകൊണ്ട് നന്മതിന്മയെ കുറിച്ചുള്ള അറിവിലേക്ക് വരാതെ, നന്മ മാത്രം ചെയ്തുകൊണ്ട് നന്മതിന്മയെ കുറിച്ച് അറിവുള്ളവരാകണം. ഇവിടെ ഇപ്പൊ അവർക്ക് എന്ത് കിട്ടി? നന്മതിന്മയെ കുറിച്ചുള്ള അറിവ് അവർക്ക് കിട്ടി. പക്ഷെ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? തിന്മ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി വാട്ട് ഈസ് ഈവിൾ. അപ്പം വേറൊരു കാര്യം മനസ്സിലായി, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഈവിൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ദർ ഇസ് ഓൺലി ഗുഡ് ഈസ് ഹാപ്പനിങ്. അപ്പൊ തിന്മ ചെയ്തപ്പോൾ അവർക്ക് തിന്മ എന്താന്ന് മനസ്സിലായി. തിന്മയുടെ ആബ്സെൻസിൽ അവർക്ക് ഒരു കാര്യം പിടി കിട്ടും, തിന്മ ചെയ്യാത്തപ്പോൾ എന്തുണ്ട്? നന്മയുണ്ട്. അപ്പൊ തിന്മ ചെയ്തുകൊണ്ട് അവർ എന്തിനെ തിരിച്ചറിഞ്ഞു? നന്മതിന്മകളെ തിരിച്ചറിഞ്ഞു. ദൈവം എന്താ ആഗ്രഹിച്ചെന്നറിയോ? ഈ ഫലം അവിടെ വെച്ച ശേഷം അവർ ദൈവത്തെ നിരന്തരമായി ദൈവത്തിൽ നിന്ന് കേട്ട്, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ, ദൈവത്തിന്റെ ജീവനിൽ നന്മയിൽ നിന്നുകൊണ്ട് തന്നെ നന്മതിന്മയെ കുറിച്ച് തിരിച്ചറിയണം. ഞാനൊരു സിമ്പിൾ അതിനു മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് തിന്മ തിരിച്ചറിയാൻ തിന്മ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ദൈവത്തിന്, നമ്മുടെ വായിച്ചത് ദൈവത്തിന് നന്മയും തിന്മയും തിരിച്ചറിയാൻ ഒരുവനെ പോലെയായി. ദൈവത്തിന് നന്മയും തിന്മയും എങ്ങനെ തിരിച്ചറിയുന്നത്? ദൈവം കൊലപാതകം ചെയ്തിട്ടാണോ ദൈവത്തിന് തിന്മയെ കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ആസ് ഹി ലിവ്സ് ഇൻ ഗുഡ് തിങ്സ് ഹി കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൾ. ഒരു തിന്മ ചെയ്തിട്ട് നിനക്ക് നന്മ തിന്മ തിരിച്ചറിയാതെ നന്മയിൽ നിന്നുകൊണ്ട് തന്നെ നന്മ തിന്മ തിരിച്ചറിയാം. കാരണം ഈ കാലം അത്രയും ദൈവം ഒരു തിന്മയും ചെയ്യാതെ തന്നെ അവൻ എങ്ങനെയുള്ളവനാ? നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരുവൻ തന്നെയാണെന്നാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. നമ്മിൽ ഒരുവനെ പോലെയായി. സോ ദൈവം ഗുഡ് ആൻഡ് ഈവിൾ എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെയാ അറിഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് കൊലപാതകം ചെയ്ത് നോക്കിയാണോ? അല്ല, അവൻ നിരന്തരമായി സ്നേഹത്തിലും തമ്മിൽ തമ്മിലുള്ള സഹകരണത്തിലും അവർ തമ്മിലുള്ള ഏകത്വത്തിലും ഐക്യതയിലും അവർ ജീവിക്കുന്ന ആ നന്മയിൽ നിന്നുകൊണ്ട് തന്നെ അവർ തിരിച്ചറിഞ്ഞു തിന്മ എത്ര ഭയാനകമാണെന്ന്. ഇതാ പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം ആഗ്രഹിച്ചു ചെയ്ത, ബൈ ഒബേയിങ് മീ യു മസ്റ്റ് നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൽ, നോട്ട് ബൈ കമ്മിറ്റിംഗ് സിൻ ത്രൂ ദാറ്റ് വേ യു ഹാവ് ടു നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൽ. നമുക്ക് മനസ്സിലായോ? ഒരു വെൽവിഷർ, നിങ്ങൾ എയ്ഡ്സ് ഉള്ള ഒരു രോഗിയുടെ ആ എയ്ഡ്സിനെ നിങ്ങൾ അറിയുവാൻ, ആ എയ്ഡ്സുമായിട്ട് നിങ്ങൾ സമ്പർക്കപ്പെട്ട് എയ്ഡ്സിനെ അറിയുവാൻ ഒരു വെൽവിഷറായ ആള് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ആഗ്രഹിക്കോ? ഇല്ല. നിങ്ങൾക്ക് എയ്ഡ്സിന്റെ ഭയാനകത അറിയാൻ എയ്ഡ്സ് രോഗിയായിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ദൈവം തന്റെ മകനായ ആദാമുവായി എയ്ഡ്സിന്റെ ഭയാനകത അറിയാൻ എയ്ഡ്സ് പറിച്ചു തിന്നണം എന്നല്ല ആഗ്രഹിച്ചത്, നന്മയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ദുരന്തം എന്താണെന്ന് അറിയണം. ഇതാ ദൈവത്തിന്റെ ക്വാളിറ്റി. ഈ ക്വാളിറ്റി അവർക്ക് കിട്ടണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അവിടെയാണ് അവർ വീണുപോയത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഓരോ ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് ഭാരമല്ലാതായി തീരുന്നത്. ദൈവം ആഗ്രഹിച്ചു ഇതാ ഒരു എക്സ്പീരിയൻഷ്യൽ നോളജിൽ കൂടെ നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ അറിയണം എന്നല്ല ആഗ്രഹിച്ചത്. ബൈ ഒബേയിങ് ആൻഡ് ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദേ മസ്റ്റ് നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൾ. പക്ഷെ അവരെവിടേക്കാ പോയെ? ഒരു എക്സ്പീരിയൻഷ്യൽ നോളജിലേക്കാ പോയെ. എന്താണ് എയ്ഡ്സിന്റെ ദുർവിധി എന്നറിയാൻ ഞാൻ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് എയ്ഡ്സിനെ സമീപിച്ചാൽ ഞാൻ എയ്ഡ്സിന്റെ ദുരന്തം അറിയും. പക്ഷെ ഞാൻ ഇപ്പോൾ എയ്ഡ്സിന്റെ നന്മയും എയ്ഡ്സിന്റെ തിന്മയും അറിയുന്നവനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആരാ? എയ്ഡ്സ് രോഗിയാ. എയ്ഡ്സ് രോഗിയാകാതെ നന്മ തിന്മ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ അതേ ക്വാളിറ്റിയിലേക്ക് ദൈവം അവനെ വളർത്താൻ ആഗ്രഹിച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. അവൻ നന്മയും തിന്മയും അറിയാവുന്നവനായിരുന്നു. പക്ഷെ അവൻ തിന്മ ചെയ്തുകൊണ്ടല്ല, അവൻ നന്മ തിന്മയെ തിരിച്ചറിഞ്ഞത് ദൈവത്തിന്റെ ജീവനിൽ വസിച്ചുകൊണ്ട് തന്നെ അവൻ നന്മ തിന്മയെ തിരിച്ചറിഞ്ഞു. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും തികഞ്ഞ സ്നേഹത്തിൽ നിന്നുള്ളതാണ്. ഞാനൊരു വാക്യം കൂടെ നിങ്ങളെ പെട്ടെന്ന് വായിച്ചു ചെയ്യിപ്പിക്കാം. നമ്മള് പ്രവാചക പുസ്തകത്തിലാണല്ലോ വായിക്കുന്നത്, മനസ്സോടെയല്ല അവൻ താൻ മനുഷ്യപുത്രന്മാരെയൊക്കെയും ശിക്ഷിക്കുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് സകലം പോലും പ്രസാദമില്ല. അപ്പം ദൈവം ഹൃദയത്തിൽ ദുഷ്ടൻ മരിക്കുന്നത് പ്രസാദിക്കുന്നില്ല. ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നതിൽ ദൈവത്തിന് ദുഃഖമാണ്, അതൊന്നും അവൻ മനസ്സോടെയല്ല. ഒരു കൽപ്പന കൊടുക്കുമ്പോൾ പോലും അവന്റെ ഹൃദയത്തിൽ അവൻ ഏറ്റവും ഉന്നതമായിട്ട് ഉയർന്ന് ആ കൽപ്പന ചവിട്ടി ദൈവത്തിന്റെ സ്വന്തമായതിലേക്ക് വരണം എന്നതാണ്. ഇനി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1:6-8 വരെയുള്ള ഒരു വാക്യം വായിച്ചാൽ അവിടെയും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗം കാണാം. 1:6-8 വരെയുള്ള വാക്യം.
ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു
കൽപ്പിച്ചു.
അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന്
പേരിട്ടു.
സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം.
നമ്മള് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടോ ചിന്തിച്ചിട്ടോ ഒരു വേദഭാഗമായിരിക്കാം. നിങ്ങൾ ഈ സൃഷ്ടിപ്പിൽ എല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലത് എന്ന് കണ്ടു. നമ്മളിപ്പോൾ വായിച്ച ഈ ഭാഗം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലതെന്ന് കണ്ടിട്ടില്ല. വേദശാസ്ത്രികളുടെ ഇതിനെ സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഉത്തമമായ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ദൈവം ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ കരയും ഉണ്ടായിരുന്നു, വെള്ളവും ഉണ്ടായിരുന്നു. ദൈവം അവിടെ ചെയ്ത ഒരു കാര്യം, ഒരു വിധാനം ഉണ്ടാക്കി, അതാണ് ആകാശം. ആ വിധാനത്തിന് മുകളിലേക്ക് കുറെ വെള്ളത്തെ അങ്ങ് കയറ്റി വെച്ചു. എന്നിട്ട് വിധാനത്തിന് താഴെ കടലിൽ കുറെ വെള്ളത്തെ ശേഖരിച്ചു വെച്ചു. എന്നിട്ട് ദൈവം രണ്ടാം ദിവസം സൃഷ്ടിപ്പ് പൂർത്തിയാക്കി. പക്ഷെ രണ്ടാം സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ ദൈവം ഒരിക്കലും നല്ലതെന്ന് കണ്ടില്ല. അതിന്റെ കാരണം പ്രധാനമായിട്ടും ഈ നോഹയുടെ കാലത്ത് ജലപ്രളയം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധാനത്തിന്റെ വാതായനം തുറന്നിട്ട് അവിടെ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ വാട്ടർ ടാങ്കിലെ ടൺ കണക്കിന് ലിറ്റർ വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രളയത്തിന് ഇവരുടെ മുകളിലേക്ക് ഒഴിച്ചുവിടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവം റിസ്ക് എടുത്ത് ഫ്രീ വില്ല് കൊടുക്കുമ്പോൾ മനുഷ്യൻ വരുത്താമെന്ന വീഴ്ചയിൽ അവന് കൊടുക്കേണ്ട ഒരു ചെറിയ ശിക്ഷയ്ക്കുള്ള വടിയും കൂടെ ദൈവം തന്റെ സൃഷ്ടിപ്പിൽ കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്റെ സൃഷ്ടിപ്പിൽ തന്നെ വിധാനത്തിന് മുകളിലോട്ട് കുറെ വെള്ളത്തേക്ക് കയറ്റി വെച്ചു. എന്റെ വിശ്വാസം ഇതാണ്, കുറെ എക്സ്ട്രാ വെള്ളം ദൈവം കരുതിയതാ. കാരണം സിമ്പിൾ റീസൺ ഞാൻ പറയാം, കടലിലെ വെള്ളം സൂര്യപ്രകാശമേറ്റ് ബാഷ്പീകരിക്കപ്പെട്ട് മുകളിലോട്ട് പോയിട്ട് വീണ്ടും പെയ്താലും എങ്ങനെയാണ് ഭൂമി നിറയുന്നത്? ഭൂമിയെ വീണ്ടും ഫ്ലഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം സെയിം വാട്ടർ തന്നെ മുകളിൽ പോയിട്ട് തിരിച്ചു വരിക. സോ ഭൂമിക്ക് ഫ്ലഡിലേക്ക് വരാൻ കഴിയത്തില്ല, നിറയാൻ കഴിയത്തില്ല. അപ്പം ഭൂമിയെ നിറയ്ക്കണമെങ്കിൽ ഭൂമിയിലുള്ള വെള്ളം ഇവാപറേറ്റ് ചെയ്ത് മുകളിൽ ചെന്ന് മഴയായിട്ട് പെയ്താലും അത്രയും അങ്ങോട്ട് വാട്ടറാണ് പിന്നെ ഭൂമി കിടക്കുന്നത്. അപ്പൊ ഭൂമിയെ മുക്കണമെങ്കിൽ, ഭൂമിയിലെ മുഴുവനും പർവ്വതങ്ങൾ മുങ്ങിപ്പോകണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കുറെ വെള്ളം റിസർവിൽ കരുതി വെച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം വായിക്കുന്നത്, അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ കിളിവാതിലിന്റെ അകത്ത് എന്തായിരുന്നത്? ഇവർക്ക് ദൈവം കൊടുക്കാൻ വെച്ചിരുന്ന ഒരു ശിക്ഷയുടെ വടി. ആ വടി നേരത്തെ അവിടെ ഉണ്ടാക്കിയത് കൊണ്ടാ ദൈവത്തിന് ആ വടി നോക്കിയിട്ട് നല്ലതായിട്ട് തോന്നിയില്ല എന്ന് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഓ, ദൈവം അടിക്കാൻ വെച്ചിരിക്കുന്ന, നമുക്ക് വെച്ചിരിക്കുന്ന ഒരു വടിയെ പോലും അവനെ സംബന്ധിച്ച് അത് ദുഃഖമാ, അത് അവന് കാണുന്നത്. അതിനെ അവന് നല്ലതെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. ബാക്കി എല്ലാത്തിനും നല്ലതെന്ന് വിളിച്ചപ്പോഴും അവൻ അതിനെ നല്ലതെന്ന് കണ്ടില്ല. ഒരു പക്ഷെ അത് ഒരു 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 സാഹചര്യവശാലം അങ്ങനെ സംഭവിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറെ കൂടെ ഉത്തമമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്, ഹി ഡസ് എവറിഥിങ് ഇൻ എ പ്രോപ്പർ വേ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഈ ബ്യൂറോയുടെ ഒക്കെ മുകളിലൊക്കെ ഒരു വടി ഇരിപ്പുണ്ട്, പിള്ളേരെ തല്ലാനൊക്കെ ഒരു വടി വെച്ചിട്ടുണ്ട് ഇല്ലേ? അവിടെ തോന്നുന്നില്ല, ചിലർക്ക് വെട്ടിരുവാണ് കുറെ കൂടെ, അല്ല പിച്ചാത്തിയും ചൂലും ഒക്കെ ആയിരിക്കും കുറെ കൂടെ. എന്നാൽ ചില നല്ല മാതാപിതാക്കൾ വടിയൊക്കെ കൊടകിലോ കൂർഗിലോ അല്ലെ വയനാട്ടിലോ ഒക്കെ പോകുമ്പോൾ ചൂരലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചൂരലിരിക്കുമ്പോൾ ഒരു അതിഥി വരുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ചൂരലെടുത്തിട്ട് നിങ്ങൾ ഈ ചൂരലിനെ കുറിച്ച് വിശേഷം പറയൂ. ഇത് ഞാൻ 1.5 അടി നീളമുള്ള ചൂരൽ, ഇത് കൊണ്ടൊരെണ്ണം കൊടുത്താൽ അവൻ ചുരുളും എന്നാണോ നിങ്ങൾ ആ ചൂരലിനെ കുറിച്ചാണോ ആദ്യം? അവനെ അനുസരണക്കാടാ, കൊടുക്കും ഞാൻ അവനിട്ട്. ഈ ചൂരലുണ്ടെങ്കിൽ എനിക്കും ഒരു ധൈര്യം. യു വിൽ നെവർ ടോക്ക് അബൌട്ട് ദ സ്റ്റിക്ക്. നിങ്ങൾ എന്നാ പറയുന്ന അറിയോ, അവിടെ തൂങ്ങിക്കിടക്കുന്ന എന്താ പറയുന്നേ, അവന് കിട്ടിയ സമ്മാനങ്ങളും ട്രോഫിയും അതെല്ലാം എടുത്തിട്ട് പറയും, ഇത് അവൻ ഓടിയതാ, അവൻ ഭയങ്കര മിടുക്കനാ. ആദ്യമൊക്കെ അവന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ എൻകറേജ് ചെയ്തു അവനെ രാവിലെ ഓടിക്കാനൊക്കെ. അവനെ കുറിച്ച്, അവന് കിട്ടുന്ന ട്രോഫികളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അവന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത്. അവന് അടിക്കാൻ വെച്ചിരിക്കുന്ന വടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം പറയാൻ കാണത്തില്ല, കാരണം അത് സ്നേഹത്തിലാണ് അവൻ ആ വടി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വിധാനങ്ങൾക്ക് മുകളിലേക്ക് വെള്ളം കയറ്റി വെച്ചപ്പോഴും അവന്റെ ഹൃദയത്തിൽ അത് തന്റെ മക്കളെ അടിക്കാനാണെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അത് നല്ലതെന്ന് കാണാഞ്ഞ ദൈവം, ദൈവത്തിന്റെ എല്ലാ ഹൃദയത്തിലെ നല്ല താല്പര്യങ്ങളും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുമ്പോൾ എല്ലാത്തിനും മുമ്പിൽ ദൈവത്തെ നാം ആരാധിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. യെസ്, നമുക്ക് ഈ സ്നേഹം ഉള്ളിൽ കിട്ടാത്തപ്പോൾ, സ്നേഹം ഹൃദയത്തിൽ കിട്ടാത്തപ്പോൾ കൽപ്പന നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൽപ്പന നിങ്ങളുടെ മുമ്പിൽ ഒരു ഇടർച്ചക്കല്ല, ഒരു തടങ്കൽ പാറയാണ്. ഈ ഹവ്വായുടെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ, ഹവ്വായുടെ പിശാചി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു.
യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു.
യെസ്,
അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ദൈവം തന്റെ സ്നേഹത്തിൽ എനിക്കൊരുക്കിയിരിക്കുന്ന അവന്റെ സ്നേഹത്തെയും അവന്റെ കൽപ്പനകളെയും അതിന്റെ അന്തസത്തയെ എനിക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ എനിക്ക് ദൈവത്തിന്റെ എല്ലാ വാക്കുകളും ഭാരമായിട്ട് തോന്നി, ഭാരമായിട്ട് തോന്നി. ഞാൻ ദൈവസ്നേഹത്തെ എന്റെ ഹൃദയം കൊണ്ട് ഉള്ളിൽ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്ന് എന്റെ മനസ്സ് വരുന്നുള്ളൂ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തുടരുത്, പിടിക്കരുത് എന്നുള്ളതാണ്. എപ്പോഴാണെന്നറിയോ ദൈവകൽപ്പന നിങ്ങൾക്ക് ഭാരമായിട്ട് വരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തെ നിങ്ങൾ ഉൾക്കൊള്ളാത്തപ്പോഴാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഹവ്വായുടെ ഉള്ളത്തിൽ എവിടെയോ ദൈവസ്നേഹത്തെ ഉള്ളിൽ ഏറ്റെടുക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കൽപ്പനയുടെ ഉദ്ദേശത്തിലേക്ക് അവൾ വന്നിട്ടില്ല. അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു ഉപേക്ഷണം കിടപ്പുണ്ട്, അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു താല്പര്യക്കുറവ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ചോദിക്കാൻ ഒരുത്തം വന്നപ്പോൾ അവനോട് എല്ലാം പറയാനും പറയാത്തതും കൂടെ പറയാനും അവൾക്ക് ആവേശം വന്നു. അപ്പൊ ഉള്ളിൽ എവിടെയോ ഒരു ഉപേക്ഷണം കൊണ്ട് നടക്കുന്നത് ആർക്കറിയാം? പിശാചിനറിയാം. നിങ്ങളുടെ ഹൃദയം വായിക്കുന്ന പിശാചിനറിയാം. ഈ പുള്ളിക്കാരത്തിക്ക് ഈ ആഴ്ച കേട്ട ദൈവവചനത്തിലെ ചിലത് പിടിച്ചിട്ടില്ല. പുള്ളിക്കാരത്തി ഇത് ഉൾക്കൊണ്ടിട്ടല്ല പോയിരിക്കുന്നത്. ഇത് തന്നെ നല്ല അവസരം. പ്രിയമുള്ളവരെ, ഇത് സത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദിസ് ഈസ് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ ഈഡൻ. ഉള്ളിൽ എവിടെയോ ഒരു ഉൾക്കൊള്ളായ്മ, അതുവരെ എല്ലാം സന്തോഷമായിരുന്നു. തുടരുതെന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഈ പുള്ളിക്കാരത്തി പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ പഴത്തേനിട്ട് നോക്കും. തിന്നുന്നില്ല എന്നത് ഒറ്റ കാരണത്താലാണ്. എന്തുകൊണ്ടാ? മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തിന്നാതെ നടക്കുക, പക്ഷെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അതിലോട്ടുള്ള ഒരു നോട്ടത്തിൽ എവിടെയോ അകത്ത് ദൈവത്തിന്റെ കൽപ്പനയുടെ സദുദ്ദേശത്തെ ഏറ്റുവാങ്ങാത്ത ഒരു ഹൃദയത്തിന്റെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗ്യാപ്പിലല്ലാതെ പിശാചിന് നിന്നോട് സംസാരിക്കാൻ കഴിയത്തില്ല സഹോദര. അപ്പോൾ എനിക്കെപ്പോഴാണ് ഇത് ഭാരമായി തോന്നുന്നറിയോ? എന്റെ ഉള്ളത്തിൽ ഈ സ്നേഹം കിട്ടുമ്പോഴാണ്. എന്റെ അകത്ത് ഈ സ്നേഹം കിട്ടാതെ എനിക്ക് ഈ കൽപ്പനയെ ഭാരമായിട്ട് എപ്പോഴും തോന്നും. ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കുക. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെയും വ്യക്തമായി തിരിച്ചറിയുന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആ ഗ്യാപ്പ് പിശാചിന് എന്നോട് സംവാദിക്കാനുള്ള ഗ്യാപ്പാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. Where Satan can find the gap in you, ദൈവത്തിന്റെ ഇഷ്ടത്തെയും വചനത്തെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യതയ്ക്കകത്ത് നിന്നോട് സംവാദം ചെയ്യാൻ നിനക്ക് ഒരു ശത്രുവുണ്ട്. ദൈവം തന്റെ സ്നേഹത്തിൽ വിഭാവനം ചെയ്തതിൽ നിന്നും വിച്ഛേദിക്കപ്പെടത്തക്കവണ്ണം, നിനക്കുള്ളതിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റത്തക്കവണ്ണം, നിന്റെ കൂടെ നിനക്കൊരു വൈമനസ്യം ഉള്ള സമയത്ത് നിന്നിൽ ചാടി വീഴാൻ ഒരു ശത്രുവുണ്ട് എന്ന് തിരിച്ചറിയുക. ആ ശത്രുവിന് ഇടം നിങ്ങൾ നൽകാതിരിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ലോർഡ്, ഇത് എന്റെ നിത്യമായ ജീവനുള്ളതാണ്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികൾ വിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും? ശ്രദ്ധിക്കു പ്രിയമുള്ളവരെ, എല്ലാവർക്കും കഠിനമായ ഒന്നതിലേക്ക് യേശു തന്റെ വചനം കൊണ്ടുവന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യാത്തവന്റെ ഉള്ളിൽ ജീവൻ ഇല്ല. കഠിനമായതിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ എല്ലാവരും വിട്ടുപോയി നിന്നപ്പോൾ ഒരു കൂട്ടം ജനം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൂട്ടിട്ട പോലെ നിത്യജീവന്റെ മുഴിക്കാത്ത കയറി അങ്ങ് വീണ് കിടക്കാൻ, ലോക്ക് ചെയ്ത് കിടക്കുക. ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്? ഒരു വലിയ ജനതതി മുഴുവനും കഠിനമായതിലേക്കുള്ള പ്രവേശനത്തിൽ അസാധ്യമായി വിട്ടുപോയ സമയത്ത്, ഇത് കഠിനവാക്ക്, അവരുടെ ഉള്ളത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം കിട്ടാതഞ്ഞുകൊണ്ട് അവർക്ക് കൽപ്പനയും സ്നേഹവും രണ്ടായിട്ട് തോന്നി. അവരിപ്പോൾ കൽപ്പന വലിയൊരു കല്ലായിട്ട് അവർക്ക് തോന്നി. അപ്പോൾ മറ്റൊരു കൂട്ടം ജനം പറയുക, വി ആർ ലോക്ക്ഡ്, ഇത് എന്റെ നിത്യജീവനുള്ളതാ. നീ ഈ പറഞ്ഞു വരുന്നതെല്ലാം എന്റെ നിത്യജീവനുള്ളത്, എന്റെ ജീവന് വേണ്ടിയുള്ളതാ അവൻ ഈ പറഞ്ഞു വരുന്നത്. അവന്റെ വചനം, അവന്റെ കൽപ്പന, അവന്റെ ഹിതം, അവന്റെ വഴി, അവന്റെ ഇഷ്ടം, ഏതെല്ലാം അവന്റെ അദമ്യമായ കരതുകീറുന്ന സ്നേഹത്തിൽ നിന്നും എനിക്ക് വേണ്ടി നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയാണ്, ഇത് വിട്ടിട്ട്, ഇതാണ് ജീവന്റെ വഴി, വീണ്ടെടുപ്പിലൂടെ മാത്രമേ ഈ ചിത്രം നിന്റെ ഉള്ളിൽ വ്യക്തമായി തീരത്തുള്ളൂ. ഇവൻ പറയുന്നത് എന്റെ നിത്യജീവനാണെന്നുള്ള ബോധ്യം എന്റെ ഉള്ളിൽ വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പ്രിയുള്ളവരെ, അത് വീണ്ടെടുപ്പിലൂടെ മാത്രമേ നമുക്ക് അങ്ങനെ മനസ്സ് തന്നെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനെ നോക്കൂ. അവന് എപ്പോഴും അവന്റെ ജഡം കൽപ്പനയോട് റെസിസ്റ്റ് ചെയ്യപ്പെടും. ആത്യന്തികം അവസാനം അവനങ്ങ് കീഴ്പ്പെടും, അവനങ്ങ് വീഴും. യെസ്, വചനം കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ബ്രദറിനെന്നും അത് മാത്രമേ പറയാനുള്ളൂ, അല്ലെ? ബ്രദറിനെന്നും ഈ കാര്യം പറയാനുള്ളൂ. പക്ഷെ അവസാനം അവൻ ദൈവത്തിന്റെ മുൻപാകെ വരുമ്പോൾ വീണ്ടെടുപ്പിലൂടെ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ഇത്, ഈ ഹിതം, ഈ വചനം, ഈ വഴി, ഇതിലാണ് എന്റെ നിത്യജീവൻ ഇരിക്കുന്നത്. നാഥ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും? ഹല്ലേലൂയ. ആ സറണ്ടറിലാണ് പ്രിയുള്ളവരെ പിശാചിന് ഹല്ലേലൂയ നിന്നെ വിട്ടുപോകാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിൽ അവൻ പറഞ്ഞതെല്ലാം എന്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഞാൻ ആരെ കേൾക്കും? എന്റെ ആത്മാവിന്റെ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ഏതിനോട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും? ഞാൻ അവനോട് നിൽക്കണോ? ഞാൻ ഇവനോട് നിൽക്കണോ? ഇതൊരു ക്ലാഷ്. ഈ ആദാമ സോറി ഹവ്വ പറഞ്ഞ ഉത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാം. അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായി.
എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു.
അടുത്തെന്താണ് പിശാചി പറയുന്നത്?
പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു.
നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായത് കേട്ട് നിൽപ്പാൻ ഇവൾക്ക് കഴിഞ്ഞത് അത്ഭുതം. ഇന്ന് വരെ ആരെയും കേട്ടിട്ടില്ല ഈ സ്ത്രീ. ഇന്ന് വരെ ആരെയും കേട്ടിട്ടില്ല. ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടിട്ടില്ല. ആദാം ഒഴിച്ചു. ഇപ്പോൾ എന്റെ ഭർത്താവായ ആദാം പോലും, ആദാം പാമ്പിന് പേരിട്ടതാരാ? ആരാ? പാമ്പാണോ? അല്ല, ആദാമായിട്ട് ഞങ്ങളുടെ അച്ഛൻ പേരിട്ടവനാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. എവിടെ? ഞങ്ങൾക്ക് ഒരു തണല് പറഞ്ഞു വരുന്നത്. ഇന്ന് വരെ ക്രമമായിട്ട് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടുവരുന്നത്, ഇന്ന് വരെ ക്രമമായിട്ട് ഞങ്ങൾ അവന്റെ സ്നേഹത്തിലാണ് വസിച്ചു വന്നത്. ഇപ്പോൾ ധൈര്യത്തോടെ വേറൊരുവിന് വന്ന് ദൈവം പറഞ്ഞതിന് എക്സാക്ട് ഓപ്പോസിറ്റ് പറയുമ്പോഴും കേട്ട് നിൽക്കാൻ ഈ സ്ത്രീക്ക് കഴിയുന്നു എന്നത് എന്റെ ഒരു വ്യാഖ്യാനം. ഉള്ളിൽ ഈ നാളുകൾ മുഴുവനും ദൈവം പറഞ്ഞത് അകത്ത് ഇവൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന കാരണത്താല. പ്രിയമുള്ളവരെ, ഇന്നും ഞാനൊരു തീരുമാനത്തില്ല സ്നേഹിക്കണോ വേണ്ട എന്നുള്ളത്. ഇതെന്റെ പുറത്ത് കിടക്കുക, എന്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല. ഒരുവൻ മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു. ഒരു ദേവദാസം പറഞ്ഞത്, ഞാൻ മരിക്കണോ വേണമെന്നുള്ള തീരുമാനത്തിലാ 10 വർഷമായിട്ട്. സ്ഥാനപ്പെട്ട ഒന്നോട്ട് തീരുമാനം തുടങ്ങിയുള്ളൂ. അവൻ മരിച്ചെന്നുള്ള കാര്യത്തിൽ ഉറപ്പാ, അത് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മരിക്കണോ വേണ്ടെന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ കൽപ്പന കിട്ടി എന്നോട്ട് ഇത് പുറത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങ, ഉള്ളിൽ കിട്ടിയിട്ടില്ല, ഉള്ളിൽ കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരിവിടെ നമ്മളോട് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ, ഉള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ വന്ന് പിശാചിന് ദൈവം പറഞ്ഞതിന് എക്സാക്ട് ഓപ്പോസിറ്റ് പറയുമ്പോഴും ഒന്നും സംഭവിക്കാത്ത മറ്റും നിങ്ങൾക്ക് കേട്ട് നിൽക്കാൻ കഴിയുന്ന അതിദാരുണമായ ഡിസെപ്ഷനിൽ ഒരു മനുഷ്യൻ താഴെ വീഴുന്ന എപ്പോഴാണെന്നറിയോ? ഉള്ളിൽ അവന്റെ സ്നേഹത്തെ കൈക്കൊള്ളാതെ നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഹൗ ഡെയർ സാത്താൻ? എങ്ങനെയാണ് സാത്താന് ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഒരു കാര്യം പറയാൻ അവന് ഇത്ര ധൈര്യം കിട്ടിയത്? എങ്ങനെയാ? ദൈവം പറഞ്ഞ വൈറ്റാണ് പാലെന്ന് പിശാചു എന്ന് പറയാ, പാല് വൈറ്റല്ല, പാല് ബ്ലാക്കാണ്, ഓപ്പോസിറ്റാ പറഞ്ഞ. പ്രിയമുള്ളവരെ, ചേരുന്നത് കാര്യമല്ല പറഞ്ഞ, ഓപ്പോസിറ്റാ പറഞ്ഞ, നീ മരിക്കത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. അവനിൽ നിന്നാണ് അവർ പൊട്ടി വീണത്, അവന്റെ ജീവനിൽ നിന്നാണ് അവർ പുറത്തു വീണത്. അവർ അവനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവർ അവനെ മാത്രമേ തൊട്ടിട്ടുള്ളൂ, അവർ അവനെ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ, അവർക്ക് അവനിൽ നിന്ന് മാത്രമേ ഒരു വചനം കിട്ടിയിട്ടുള്ളൂ. എന്തെങ്കിലും പണിയണമെങ്കിൽ ഒരു അടിസ്ഥാനമായിട്ട് 10 കല്ല് കിട്ടിയത് അവന്റെ തിരുവായിൽ നിന്ന് വന്ന വചനത്തിലല്ലാതെ അവർക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടില്ല. തന്നിൽ നിന്ന് മാത്രം ജീവിക്കാൻ എല്ലാ അനുഗ്രഹവും കൊടുത്തു നിൽക്കുമ്പോഴും കൽപ്പനയുടെ അന്തസ്സത്തെ തിരിച്ചറിയാതിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ പിശാചിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു നിൽക്കുമ്പോഴും, സഹോദര, നീ കൈയും കാലും കെട്ടപ്പെട്ടവനായി അത് കേട്ടു നിൽക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വചനത്തിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിനക്ക് എന്തുകൊണ്ടാണ് അത് കേട്ടു നിൽക്കാൻ കഴിയുന്നതെന്നറിയാവോ? നിന്റെ ഉള്ളത്തിൽ എവിടെയോ നിനക്ക് ഈ കൽപ്പനയോടൊരു വൈമനസ്യം കിടപ്പുണ്ട്. അത് ആ ഗ്യാപ്പിൽ അവനിപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക. അവന്റെ ബോഷ്ക്ക് നിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ വേരോടെ എടുത്തു കളയാൻ നിനക്കൊറ്റ വഴിയേ ഉള്ളൂ. അവന്റെ ഹല്ലേലൂയ കൽപ്പനയെല്ലാം എന്റെ നന്മയ്ക്കാ. നിത്യജീവന്റെ മൊഴി നിന്റെ പക്കൽ മാത്രം. ഹാലലൂയ. പ്രിയമുള്ളവരെ, ഈ നിലയിൽ പിശാച് അങ്ങ് വിളമ്പാൻ തുടങ്ങി. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാനത് യോഹന്നാന്റെ സുവിശേഷം 8:44 വരുന്നുണ്ട്. യേശുവിന്റെ അടുക്കൽ പിശാച് വന്നു അല്ലെ, യേശുവിന്റെ അടുക്കൽ പിശാച് വന്നു. യേശുവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, പിശാചിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, തൊട്ടുരുമി നിന്ന് അധികം നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ടെംപ്റ്റേഷൻ വന്നു. പക്ഷെ യേശുവിന്റെ ഉത്തരം വളരെ ക്ലിയറാ. ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറഞ്ഞു വരുന്നു എങ്കിലും യേശുവിന്റെ ഉത്തരം വളരെ ക്ലിയറാ. യേശുവിന്റെ ഉത്തരം എന്താ? ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റാൻ. ഉള്ളിൽ പിതാവിന്റെ സ്നേഹം അകത്ത് കിട്ടിയവന് അവന് സഹിച്ചു നിൽക്കാൻ കഴിയത്തല്ല. ഓപ്പോസിറ്റ് കാര്യം പറയുമ്പോൾ ഉള്ളിൽ സ്നേഹം അകത്ത് കിട്ടാത്തവന് ഇത് ബ്ലായിക്കാന്ന് പറയുമ്പോഴും കേട്ട് നിൽക്കാൻ കഴിയും. എന്തുകൊണ്ടാ സുവിശേഷത്തിലുള്ള മോഷ്ക്ക് പോലും ഇന്ന് ക്രിസ്ത്യാനികൾ കേട്ടു നിൽക്കുന്നത്, അത് ട്യൂൺ ചെയ്യുന്നത്, അത് വളരെ ഉത്സാഹത്തോടെ അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? കാരണം അവന്റെ ഉള്ളിൽ ദൈവകൽപ്പനയുടെ യഥാർത്ഥ അന്തസ്സത്തെയും ദൈവസ്നേഹത്തിന്റെ നിജസ്ഥിതിയും ദൈവത്തിന്റെ ഹിതവും ഇഷ്ടവും അവൻ ഉള്ളിൽ കൈക്കൊള്ളാതെ നിൽക്കുന്ന എവിടെയുള്ള ഒരു വൈരുദ്ധ്യം അവന്റെ ഉള്ളിലുണ്ട്. ദാറ്റ് പ്രൂവ്സ്. ഞങ്ങളോട് പറയട്ടെ, നാം ദൈവത്തിന്റെ മുൻപിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, അന്ന് നമ്മളുടെ യഥാർത്ഥ പരമാർത്ഥമില്ലായ്മയാണ് പ്രൂവ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സാഹചര്യത്തിന്റെ കുറവോ നമ്മുടെ സാഹചര്യത്തിന്റെ ബലഹീനതയോ, ആ കൽപ്പന കിട്ടിയപ്പോൾ മഴക്കാലമായിരുന്നു എന്നുള്ളതോ, ഈ കൽപ്പന കിട്ടിയപ്പോൾ ചൂടുകാലമായിരുന്നു എന്നുള്ളതോ ഒന്നും ദൈവം ജഡ്ജ് ചെയ്യത്തില്ല. ഇറ്റ് ഓൾവേസ് പ്രൂവ് യുവർ ഡിസോണസ്റ്റി അറ്റ് ദ എൻഡ്. ആമേൻ. അതുകൊണ്ടാ നമ്മള് തിമോത്തിയോസിലല്ല വായിക്കുന്നത് അല്ലെ, ആദാമല്ല ഹവ്വ എത്ര വഞ്ചിക്കപ്പെട്ടു. ആദാം വഞ്ചിക്കപ്പെട്ടില്ല കേട്ടോ സഹോദരിമാരെ, ആദാം വഞ്ചിക്കപ്പെട്ടിട്ടില്ല. വഞ്ചിക്കപ്പെട്ടതാരാ? ഹവ്വായ. ആദാം മനഃപൂർവ്വം ചെയ്ത, കാരണം പുള്ളിക്കാരൻ വഞ്ചിക്കുകയല്ലായിരുന്നു, പുള്ളി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കഴിച്ച. പക്ഷെ ഹവ്വായെ കുറിച്ചാ പറഞ്ഞ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, സമയം കിട്ടി അതിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഹവ്വ ശരിക്കും പറഞ്ഞ ഡിസീവ്ഡ് ആകുകയായിരുന്നു, ഡിസീവ്ഡ്. അവൾ അങ്ങ് ആകെപ്പാടെ ആശയക്കുഴപ്പത്തില്ല. ഇനി രസം എന്നറിയോ, ഞാൻ എനിക്കതിനകത്ത് വളരെ രസകരമായ ഒരു ഭാഗം 5 ഒന്നുകൂടെ വായിക്കാം.
അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു.
ഇതുവരെ അവർക്ക് അവരുടെ ജീവിതം പണിയാൻ ഒരടിസ്ഥാനമേ ഉള്ളായിരുന്നു ദൈവത്തിൽ നിന്ന് കിട്ടിയ വാക്കുകളായി. ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിതം പണിയാൻ മറ്റ് ഒരു വാക്കും കൂടെ കിട്ടിയിട്ടുണ്ട്, മറ്റൊരു അടിസ്ഥാനം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതേ വേണം ഞങ്ങൾക്ക് പണിയാൻ. ഈ ഈ വാക്കുകളുടെ ഒരു പ്രത്യേകത, ഞാൻ ഹൃദയത്തിൽ കൊതിച്ചതാ ഈ പഴം പറിക്കണമെന്ന്. എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് പറിക്കണം. പോകുമ്പോഴൊക്കെ ഇതിന്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൊതി നിറവേറ്റാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്, എന്റെ അകത്തെ ആഗ്രഹം. യെസ്. പ്രിയമുള്ളവരെ, നമുക്ക് സത്യം പറയാനാണോ നുണ പറയാനാണോ അകത്താഗ്രഹം? നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം നുണ പറയാൻ. നമുക്ക് ഉറങ്ങാനാണ്, ഉണർന്നിരുന്ന് വായിക്കാനും പ്രാർത്ഥിക്കാനാണ് നമ്മുടെ ജഡത്തിന് ഇഷ്ടം, ഉറങ്ങാനാണ് ഇഷ്ടം. എന്റെ അകത്തുള്ള താല്പര്യത്തെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരുവനാണ് ഇപ്പോൾ സജീവമായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ എന്നോട് പറയുകയാണ്, നിനക്ക് തിന്നാമെന്ന് മാത്രമല്ല തിന്നിട്ട് മുന്നോട്ടും നിനക്ക് യാത്ര ചെയ്യാം. പ്രീസലോ, നീ തിന്നും, തിന്നുന്ന നാള് നിന്റെ കണ്ണ് തുറക്കും, പിന്നെ എന്ത് ചെയ്യും? നീ മരിക്കത്തില്ല. അപ്പോൾ ഇത് കഴിച്ചാൽ എന്റെ ആഗ്രഹ പൂർത്തീകരണം നടക്കുകയും ചെയ്യും. എനിക്ക് എന്തുണ്ട്? മുന്നോട്ട് ഒരു ജീവിതമുണ്ട്, ജീവിതവും. അവിടെ തിരിച്ചറിവിലേക്ക് പിശാച് ഹവ്വായ്ക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ആത്മാവിന്റെ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടാൻ ഞാൻ ഏതിനോട് ചേർന്ന് നിൽക്കണം എന്ന ആ തിരിച്ചറിവ് വളരെ ക്രൂഷ്യലാ നിങ്ങളുടെ ജീവിതയാത്രയിൽ. സഹോദര സഹോദരി, എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടു പോകാൻ പറ്റുന്നിടത്തേക്കല്ല സുവിശേഷം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും കേൾക്കാം ഇതും കേൾക്കാം എന്ന ഇടത്തിലേക്കല്ല ദൈവമക്കളെ ദൈവം വീണ്ടെടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ അകത്തും അല്പം ശരിയുണ്ട്, ഇതിന്റെ അകത്തും അല്പം ശരിയുണ്ട് എന്ന് പറയുന്നിടത്തേക്കല്ല സഭയെ പരിശുദ്ധാത്മാവ് കറയും ചുളുക്കവുമില്ലാതെ നിർത്തിയിരിക്കുന്നത്. സഭയ്ക്ക് ഒറ്റ വഴിയുടെ മുമ്പിലാണ് സഭ നിൽക്കുന്നത്. എന്താണെന്നറിയാവോ? എന്റെ ദൈവം, എന്റെ ദൈവത്തിന്റെ സ്നേഹം, എന്റെ ദൈവത്തിന്റെ ഹിതം, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം, അതിലൂടെ എനിക്ക് പോയേ മതിയാകൂ. അതിൽ എനിക്ക് എന്റെ സത്യം സത്യമായിട്ട് തന്നെ തിരിച്ചറിയണമെന്ന കർക്കശമുള്ള ഒരു ഒരു ഹൃദയത്തിന് മാത്രമാണ് ഈ മോഷ്കിനെ തള്ളിക്കളയാനായിട്ട് കഴിയത്തുള്ള പ്രിയമുള്ളവർ. അതും വേണോ ഇതും വേണോ? ഈ മനുഷ്യന്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ, ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഈ മനുഷ്യനൊരു മോറൽ, മോറൽ എന്നുള്ളതിന് മലയാളം എന്താണ്? ധാർമ്മിക ജീവി അല്ലേ. മനുഷ്യനൊരു മോറൽ ബീങ് ആണെന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മിക ജീവി. ഈ ധാർമ്മികത എന്ന ഈ ഗുണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ ധാർമ്മികതയ്ക്കുള്ള ഒരു ഗുണം ദൈവം നമുക്ക് തന്നിരുന്ന വൈശിഷ്ട്യമായ ഒരു ഗുണമാണത്. ഈ ധാർമ്മികത ഉള്ളതുകൊണ്ട് ഉള്ള ഒരു പ്രോബ്ലം, നമുക്ക് ഒരു പാപം ചെയ്താലും അതിന് നമുക്കൊരു എക്സ്ക്യൂസ് വേണം. വെറുതെ അങ്ങ് പാപമൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഈ സിംഹത്തിന് അങ്ങനെയല്ല. പുള്ളിക്കിപ്പം അതുവഴി മാൻ അങ്ങോട്ട് പോയാൽ വെറുതെ കയറി അങ്ങ് കടിച്ച ശേഷം തിന്നേച്ച് പുള്ളിക്ക് വലിച്ചു കയറിയിട്ട് അങ്ങ് നന്നായി കടിച്ച ശേഷം ഫ്രീ ആയിട്ട് നടക്കും. നമുക്കങ്ങനെ വെറുതെ കയറി ഒരാളെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഈ ഈ ധാർമ്മികതയുടെ ഒരു ഗുണം, ഈ അവനൊരു പാപം ചെയ്യണമെങ്കിലും പുള്ളിക്ക് ഒരു എക്സ്ക്യൂസ് വേണം. മനസ്സിലായി? ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് ഒരു ഫിലോസഫി ഉണ്ടാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വെൻഎവർ യു കമ്മിറ്റ് സിൻ, ബിഫോർ യു കമ്മിറ്റ് സിൻ, ഫസ്റ്റ് യു മേക്ക് എ ഫിലോസഫി ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ഒരു ഫിലോസഫി നിങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാനിത് കഴിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? എനിക്ക് കാഴ്ച ലഭിക്കും. ഞാൻ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ഞാൻ മരിക്കത്തില്ല. അപ്പൊ ഒരു റീസൺ ഇല്ലാതെ ഒന്നും അവക്ക് കയറി ഒരു പാപമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് ഒരു പാപം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ, ദർ ഷുഡ് ബി എൻ എക്സ്ക്യൂസ്, ദർ ഷുഡ് ബി എ ഫിലോസഫി. ആ ഫിലോസഫി നിന്നുകൊണ്ട് മാത്രമേ ഒരു പാപം പോലും ചെയ്യാൻ കഴിയത്തുള്ളൂ. പണ്ടൊരു ദൈവദാസം പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ട്, ഈ മനുഷ്യന് അവന് ഈ ഈ ദൈവേഷ്ട അല്ല ചെയ്യുമ്പോഴും അത് ദൈവേഷ്ട എന്ന് പറഞ്ഞ് ചെയ്താലൊരു സുഖമുള്ളെന്ന്. മനസ്സിലായോ? പിടികിട്ടില്ലേ? ദൈവേഷ്ട അല്ല അത് ചെയ്യുന്നത്, എന്നാലും ഈ ദൈവേഷ്ടമാണ് ഇത് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ വെഡിങ് കാർഡിലൊക്കെ വന്നിരിക്കുന്നത് അല്ലെ, വിച്ച് വിൽ ഗോഡ് വില്ലിംഗ് ബി സോളമനൈസ്ഡ്. അതായത് അവരെല്ലാം കൂടെ ഒരുമിച്ച് കുത്തിയിരുന്ന് കറക്റ്റ് കണക്ക് പറഞ്ഞ് തീരുമാനം എടുത്ത് കല്യാണമൊക്കെ നിശ്ചയിച്ച എങ്കിലും ആ ദൈവഹിതമാണ് എന്ന് പറയുന്ന ആ കാര്യം കൂടെ ചേർത്ത് വെച്ചാലേ ഇവൻ ഈ ദൈവഗത ചെയ്യാനുള്ള സുഖം, ദൈവഗത ചെയ്യാതിരിക്കാനുള്ള സുഖം കിട്ടത്തുള്ളൂ. ഇസ് ഇറ്റ് ട്രൂ? ഇതെന്തിനെ കാണിക്കുന്ന അറിയോ? മനുഷ്യരുടെ ധാർമ്മിക ജീവിയെ കാണിക്കുന്നുള്ള. മൃഗത്തിന് ഇങ്ങനൊരു ചിന്തയില്ല. അവനൊരു പാപം ചെയ്യുമ്പോൾ അവൻ ആദ്യം ചിന്തിക്കുന്നതിന് എന്ത് റീസൺ ആണ് എന്ന് അവൻ ചിന്തിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. പ്രിയുള്ളവരെ, ഈ ഒരു ഫിലോസഫി പാപത്തിന് മുമ്പുണ്ട്. ഈ ഫിലോസഫർ പിശാച്, അതിനാ ഡിസീവർ എന്ന് പേരിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് സത്യസത്യമായിട്ട് ദൈവവചനം നിങ്ങൾ അതിന്റെ അന്തസത്യയിൽ തിരിച്ചറിയേണ്ടത്. വെൻ യു ഓപ്പൺ ദ ബൈബിൾ, ഈ വേദപുസ്തകത്തിലെ മുഴുവനും വാക്യങ്ങൾ, പ്രിയുള്ളവരെ, അവൻ തന്റെ സ്നേഹത്തിൽ നിന്റെ മഹത്വത്തിനു വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന നിനക്ക് നിന്റേതായി നീ തീരേണ്ട ഇടത്തിലേക്ക് വരുവാൻ അവൻ തന്റെ സ്നേഹത്തിൽ വെച്ചിരിക്കുന്ന അവന്റെ മുത്തുകളായത്. ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്നത് ദൈവകൽപ്പനയാകുന്ന പ്രമാണമാണ്. പ്രിയുള്ളവരെ, ഈ മുത്തുകൾ നിന്റെ സ്വന്തമാകുന്നത് ഈ പ്രമാണം നിന്റെ സ്വന്തമായി നിന്റെ ഉള്ളിലേക്ക് കിട്ടുമ്പോഴാണ്. ഹല്ലേലൂയ. അവിടെയാണ് പ്രിയുള്ളവരെ ശിഷ്യന്മാർ കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് പോയി വസിപ്പാൻ ഒരിടവില്ല. ദൈവസഭയിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ഈ ഒരിടത്തിലേക്ക് വരുമ്പോഴാണ് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവർ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ മഹത്വത്തിലേക്ക്, അവന്റെ സ്വപ്നത്തിന്റെ പദ്ധതിയിലേക്ക്, അവൻ വിഭാവനം ചെയ്തതിലേക്ക് അവർക്ക് കയറാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പാർട്ണർ, ഈ ഫ്രൂട്ട്, ഈ സ്ഥലം, ഈ അധികാരം, ഈ ഇമേജ്, ഇതെല്ലാം വെറും. അതുകൊണ്ട് നമ്മൾ അവസാനം വായിക്കുന്നത്, ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും ഇറക്കിക്കളഞ്ഞു. ആ വാക്യമൊക്കെ സെന്റിമെന്റ് ആയിട്ട് വായിക്കുന്നതിനാണ് നല്ലത്. അത്രയും സ്വപ്നത്തിൽ ദൈവം സൃഷ്ടിച്ച ശേഷം അവസാനം ദൈവം ദിവസങ്ങൾക്കുള്ളിൽ ദൈവം അവരെ ഇറക്കിക്കളഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതേ ഏദൻ പൂങ്കാവനത്തിലേക്കുള്ള വിളി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. യെസ്, അവന്റെ പൂങ്കാവനത്തിലേക്ക് പോകാനുള്ള വഴി യേശുക്രിസ്തുവിൽ വെട്ടിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടെടുപ്പിലൂടെ അതിലേക്ക് തിരിച്ച് ഞാൻ പോകുമ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തത ഉണ്ടായിരിക്കണം അവന്റെ ഹിതം എന്നതാണ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു നിമിഷം ഇപ്പോൾ ഇവിടെ ഈ ഈ ഹവ്വ അവിടെ അന്ന് ഒറ്റയ്ക്ക് നിന്ന് പാറി പറക്കുകയാണ്. അതായത് പ്രലോഭനത്തിന്റെ നടുവിൽ ചുഴിയിൽപ്പെട്ട അവളെ കറങ്ങുകയാണ് കിടന്ന്, ആരുമില്ല അവളെ സഹായിക്കാൻ. എന്നാൽ ഇവൾക്ക് ഇങ്ങനെ വിചാരിക്കുന്നു, പഴം പോട്ട്, എന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഇവൻ ആരാ? ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഈ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെയും ഞങ്ങളുടെ അച്ഛായന്റെ കല്യാണത്തിന് ഈ പുള്ളി അവിടെ വന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ഏദൻ പൂങ്കാവനത്തിൽ ഒരുമിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ കഴിക്കുമ്പോഴൊന്നും ഞങ്ങൾ ഈ പുള്ളിയെ അവിടെ വന്ന് കണ്ടിട്ടില്ല. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച്, എന്റെയും എന്റെ അച്ഛായന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ഈ പുള്ളി ഒരു ഹല്ലേലൂയ പറയാൻ പോലും ഈ പുള്ളി ഇതിനു മുമ്പ് അവിടെ വന്നിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഇവന്റ്സുകളിൽ ഒന്നും ഇവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയുള്ളവരെ, ഡിസെപ്ഷന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കി കൈയും കെട്ടി നിന്ന് പോകും പാല് കറപ്പാന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഉള്ളി കിട്ടിയില്ലെങ്കിൽ നീ ഇപ്പോൾ പോകുന്ന പാതയിൽ നിനക്ക് ഒരു കുഴപ്പവുമില്ല. നീ മക്കളെ പ്രസവിക്കും, നീ വീട് വെക്കും, നീ കാറ് വാങ്ങിക്കും, നീ 960 or 70 വർഷം വരെ ജീവിക്കും. പക്ഷേ ദൈവത്തിന്റെ ജീവനിൽ നിന്നും മനസ്സ് തഴമ്പിച്ചു പോയവരായിട്ട് ജീവിക്കും. ആദാമൻ അങ്ങനെ ഹവ്വായ്ക്ക് അങ്ങനെ ചിന്തിക്കായിരുന്നു, പക്ഷെ അവിടെ ചിന്ത അങ്ങോട്ട് പോയില്ല. ഈ തിരിച്ചറിവ് ക്രൂഷ്യലായിരിക്കുന്ന ഒരു പോയിന്റിൽ അവൾക്ക് കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. പ്രിയുള്ളവരെ, മോഹത്തിന്റെ വളരെ ശക്തമായ കാറ്റ് അടിച്ച് അവളെ ചുഴറ്റി അടിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഇതൊന്നും വന്നില്ല. ഞങ്ങൾ നിരന്തരം അവനെ കേട്ട് വരിക, ഞങ്ങൾ അവനെ തൊട്ട് വരിക, ഞങ്ങൾ അവനെ സ്നേഹിച്ചു വരിക. അവനാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് സ്നേഹിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു. അവനാണ് ഞങ്ങൾക്ക് ഫ്രൂട്ട് തന്നത്, അവനാണ് ഞങ്ങളോട് വാഴാൻ കൽപ്പിച്ചത്, അവരിലാണ് ഞങ്ങൾക്ക് ജീവനുള്ളത്. അവൻ പറഞ്ഞത് കേട്ട ഇത്രയും നാള് വന്നത്. പക്ഷെ ഇന്ന് പുതിയതായിട്ട് ഒരുത്തം വന്നു, ചേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. ഞാൻ ചോദിക്കട്ടെ പ്രിയുള്ളവരെ, പിശാജ് വരുമ്പോൾ, പിശാജിന്റെ സംഭാഷണം മുഴുവൻ ഇവിടെ റെക്കോർഡ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പിശാജ് വരുമ്പോഴേ നേരെ എന്താ പറയുന്നത്? ചേട്ടന് ദൈവം നിങ്ങളോട് വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഹവ്വായിക്ക് ഇത്രയും നാളും ദൈവത്തെ സി ധ്യാനിക്കാൻ ഹവ്വായിക്ക് പിശാചിനെയാണോ കൂടുതൽ അനുഭവങ്ങൾ വെച്ചു നോക്കിയ കൂടുതൽ കാര്യങ്ങളുള്ളത്? ദൈവത്തെയാണ്, ദൈവത്തെയാണ്. ദൈവമായിട്ടുള്ള സംസർഗം ദിവസങ്ങളോളം നടന്നു കഴിഞ്ഞു. പിശാചിനെ ആദ്യം കാണുക തന്റെ ജീവിതത്തിലേക്ക്. ഹി ഹാസ് ലോട്ട് ഓഫ് മെമ്മറി അബൌട്ട് ഹിസ് ഗോഡ്, ബട്ട് ഹി ഹാസ് ഓൺലി ഫ്യൂ മെമ്മറി അബൌട്ട് സൈത്താൻ. എന്താ, ഒരു മെമ്മറി ഇല്ല. പാമ്പിന്റെ രൂപത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആകെപ്പാടെ ഇവന് ഞാനൊരു ഗുണം കാണുന്നത്, എന്റെ ഉള്ളിലെ മോഹത്തോട് ചേർന്നു പോകുന്ന കാര്യങ്ങളാ പുള്ളി ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതുമാത്രമേ ഈ പുള്ളിയിൽ ഒരു നന്മ കണ്ടിട്ടുള്ളൂ. ബാക്കി അവൾക്ക് ധ്യാനിക്കാനുള്ളത് മുഴിഞ്ഞു. ആരാ? ദൈവ. എന്തൊക്കെ അവൾക്ക് ധ്യാനിക്കാനുള്ളത്? ആ വാരിയിൽ നിന്നെടുത്ത് എന്നെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്ന് എന്റെ ദൈവത്തെ കണ്ടത് അവൻ ഓർക്കാം. ഹല്ലേലൂയ. ഓ, ഞാൻ വിചാരിക്കുന്നത് എന്തെല്ലാം സ്വീറ്റ് മെമ്മറീസ് ആണ് ഹവ്വായുടെ ഉള്ളിൽ കിടന്നത്. അവൾക്ക് ധ്യാനിപ്പാനും ചിന്തിപ്പാനും ആരാധിപ്പാനും ഓർക്കുവാനും 100,000 ചിന്തകൾ അവളുടെ ദൈവത്തെ കുറിച്ചുള്ളപ്പോൾ ഒരു മെമ്മറിയും ഇല്ലാത്ത, അല്ലെങ്കിൽ അവളുടെ പഴയകാല ജീവിതത്തിൽ ഒരു കാര്യവും പ്രത്യേകം ചോർത്തെടുക്കാനില്ലാത്ത ഒരു മനുഷ്യന്റെ കൂടെ ഒരു ദിവസം അവൾ വീണുപോയി. യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട 8-ൽ യേശുക്രിസ്തു കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പിതാവിൽ നിന്ന് കേട്ട് നിങ്ങളോട് സംസാരിച്ചു. ഞാനെന്താ കള്ളപ്രവാചകനാണോ? ഞാനെന്താ മനുഷ്യദൈവമാണോ? ഞാൻ കള്ളസന്യാസിയാണോ? എന്ത് പാവം കണ്ട നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ? പ്രശ്നോ? ഞാൻ ആ ഭാവം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ദുഃഖം, കർത്താവിന്റെ ഹൃദയത്തിലെ വേദനയാ. മറ്റൊരുവനും വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു. അവൻ ആദ്യം മുതലേ നുണയാ പറയും. അവൻ ബോഷ്ക്ക് പറയുന്നവനും ബോഷ്കിന്റെ അപ്പനുമാകുന്നു. പ്രിയുള്ളവരെ, സത്യത്തിന്റെ ദൈവം വന്ന് നിനക്ക് ഓർക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ്, നിന്റെ സൃഷ്ടിപ്പ്, നിന്നെ വിടുവിച്ചത്, നിനക്ക് വിദ്യാഭ്യാസം തന്നത്, നിനക്ക് ആരോഗ്യം തന്നത്, നിന്റെ രോഗക്കിടക്ക് നിന്നെ സൗഖ്യമാക്കിയത്, നിന്നെ സുവിശേഷത്തിലൂടെ തന്റെ മകനാക്കിയത്, നിനക്കൊരു കുടുംബം തന്നത്, ജീവിതം തന്നത്. യു ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് അബൌട്ട് യുവർ ഗോഡ്. നിനക്ക് അവനെ കുറിച്ച്, ഈ വഞ്ചകനെ കുറിച്ച് നിനക്ക് എന്താണ് ഓർമ്മിക്കാനുള്ളത്? പ്രൈസറോ, പ്രൈസറോ, വഞ്ചകനെ കുറിച്ചൊന്നും ഓർമ്മിക്കാനില്ല. അവനെ കുറിച്ച് ആകപ്പാടെ ഇപ്പോൾ നിനക്ക് ഓർക്കാനുള്ളത് എന്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ എന്റെ ഹൃദയം ഏറ്റുവാങ്ങാത്ത ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിലുള്ള മുഷിപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ചിലതുമായിട്ട് പൊരുത്തപ്പെട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ളവൻ എന്നത് മാത്രമാ ഇപ്പോൾ എനിക്ക് ഇവനെ കുറിച്ചുള്ള ആകപ്പാടെയുള്ള ഓർമ്മക്കുറിപ്പുകൾ. ഇവിടെ ദൈവസഭ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളെ ഈ വഞ്ചകനിൽ നിന്ന് രക്ഷിക്കണം. ഹല്ലേലൂയ. ഇതൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവർ. യെസ്, ഇതിന്റെ അകത്തൊരു പ്രാക്ടിക്കൽ ലൈഫും ഉണ്ട്. അപ്പോൾ തന്നെ ദരിദ്രമായ ദൈവത്തോട് പ്രാർത്ഥിക്കുക, വഞ്ചകനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവത്തോട് തീരുകയല്ല, ഞാൻ 5 മിനിറ്റ് കൂടെ സംസാരിക്കും, പക്ഷെ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ വഴിയെ കാണുവാൻ എന്റെ ഹൃദയത്തെ തുറക്കണമേ, നിന്റെ ഇഷ്ടത്തെ അതിന്റെ പൂർണ്ണ അന്തസ്സത്തിൽ കാണുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവെ. വഞ്ചകൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു നിൽക്കട്ടെ, വഞ്ചകൻ എന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു നിൽക്കട്ടെ, വഞ്ചകൻ എന്റെ മക്കളിൽ നിന്ന് പുറത്തു നിൽക്കട്ടെ, വഞ്ചകൻ എന്റെ സഭയ്ക്കകത്തു നിന്ന് പുറത്തു നിൽക്കട്ടെ, വഞ്ചകൻ എന്റെ ബിസിനസ്സിൽ നിന്ന് പുറത്തു നിൽക്കട്ടെ, വഞ്ചകൻ എന്റെ ജോലിസ്ഥലത്ത് നിന്ന് പുറത്തു നിൽക്കട്ടെ. ഞാൻ സുവിശേഷത്തിലൂടെ ഈ ഏദൻ പൂങ്കാവനത്തിലേക്കുള്ള മടക്കയാത്രയിൽ, വീണ്ടെടുപ്പിലൂടെ എനിക്ക് ലഭിച്ച പുത്തൻ പാതയിൽ എവിടെയൊക്കെയോ ഈ വഞ്ചന നിൽപ്പുണ്ടോ അവിടെയൊക്കെ കർത്താവെ നിന്നെ ധ്യാനിക്കുവാൻ നിന്നെ ധ്യാനിക്കുമ്പോഴാണ് ഈ ബോഷ്കിനെ ബോഷ്കായി കാണാൻ എനിക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. നിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം, നീ എന്നെ തൊട്ടത് ഞാൻ ഓർക്കുമ്പോൾ, നീ എനിക്ക് പാർട്ണറെ തന്നത് ഓർക്കുമ്പോൾ, നീ എനിക്ക് ആ ഫലം കാണിച്ചിട്ട് നിനക്കുള്ളതാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ, നീ എന്നെ അധികാരിയാക്കിയപ്പോൾ, ഹല്ലേലൂയ, അവിടെ നിന്നെ ധ്യാനിക്കുമ്പോഴാണ് എനിക്കിവൻ ബോഷ്കായിട്ട് തോന്നുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഈ തിരിച്ചറിവിൽ, ഈ ക്രൂഷ്യലായിരിക്കുന്ന തിരിച്ചറിവിൽ ഈ സമയത്ത് സഭയായി ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കറങ്ങ ഭർത്താവിന്റെ കൂടെ യേശു പറഞ്ഞ വാക്ക് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:44 ഒന്ന് വായിക്കാം.
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ.
യെസ്.
നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യ മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല.
യെസ്. സത്യത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. ഡിസേൺമെന്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് ഉള്ള ഒരു പ്രശ്നം. ഈ നമ്മൾ ഡിസേൺമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് പുറത്തുള്ള ആൾക്കാരിലാണ്, ആൾക്കാരെ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ഡിസേൺമെന്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ബ്രദറെ, പ്രവാചകുമാരെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതും ഇതുമൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. സോ നമുക്ക് ഡിസേൺമെന്റ് എന്ന വാക്ക് എക്സ്റ്റേണൽ ആയിരിക്കുന്ന കാര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ ഡിസേൺമെന്റ് ആത്യന്തികം പ്രൈമറി ആയിട്ട് ഡിസേൺമെന്റ് എവിടെയാ വേണ്ടെന്നറിയാവോ? നമ്മളെ ഡിസൈൻ ചെയ്യാനാ ശരിക്കും പറഞ്ഞ ഡിസേൺമെന്റ് വേണ്ടത്. കാരണം ഞാൻ ഇങ്ങനെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതായത്, ദൈവം എന്നെ കുറിച്ച് സ്വപ്നം കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ എനിക്കുള്ളത് മുഴുവനും എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സത്യത്തെ എനിക്ക് ഡിസൈൻ ചെയ്തേ പറ്റൂ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂട്ടുകൂടുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ചിലത് എളുപ്പമാ, ചിലരെ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് സുഖമാ, ചിലരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈ പരമാർത്ഥമില്ലായ്മ നിങ്ങൾക്ക് തന്നെ അറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നുണ പറയാൻ താല്പര്യമുള്ളവരോട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്നത് നിങ്ങൾക്ക് നുണ പറയാൻ കഴിയുമെന്ന പരമാർത്ഥത നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ വിവേചിക്കാൻ കഴിയും. സോ ദ ഡിസേൺമെന്റ് ഈസ് നോട്ട് ടു ഡിസേൺ എ പ്രോഫറ്റ്, ഡിസേൺമെന്റ് ഈസ് ടു ഡിസേൺ യുവർ ഹാർട്ട്. നിങ്ങളെ തന്നെ ഡിസേൺ ചെയ്യാൻ ആദ്യത്യമായിട്ട് ഡിസേൺമെന്റ് ആവശ്യം. യു അണ്ടർസ്റ്റാൻഡ്? ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത്? അവിടെയാ ഡിസേൺമെന്റ് വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ എരമ്യാ എരമ്യാവിൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയം എല്ലാവിധ കപടവും ദുഷ്ടതയും നിറഞ്ഞ, അത് ആരാഞ്ഞറിഞ്ഞവൻ ആർ? പ്രിയമുള്ളവരെ, എല്ലാ കപടവുമുള്ള ഒരു ഹൃദയം അതെന്റെ ഉള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ഉള്ളത്തിൽ കിടക്കുന്ന ഒരു സംഭവം അത്, അതെന്റെ പുറത്തല്ല. ഈ കപടതയും വിഷവും ഉള്ള ഹൃദയം പ്രവാചകന്റെ ഉള്ളിലല്ല കിടക്കുന്നത്, എന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഡിസേൺമെന്റ് അവനെ ഡിസേൺ ചെയ്യുന്നതിനേക്കാൾ ഇറ്റ് നീഡ്സ് ഫോർ മീ, എനിക്കാണ് ഇത് ആവശ്യം, എന്നെ ഡിസേൺ ചെയ്യണം. ഈ തിരിച്ചറിവ് എനിക്കാ വേണ്ടേ. എവിടെയോ ദൈവത്തിന്റെ സത്യത്തെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരിടം എനിക്കുണ്ടെന്ന് ഞാൻ ഡിസേൺ ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്യണം. അവിടെ വായിച്ചൊരു വാക്ക് യോഹന്നാൻ 8:44, അവൻ സത്യത്തിൽ നിൽക്കുന്നില്ല. പ്രിയുള്ളവരെയും, വെള്ളം അടിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർക്ക് നിൽക്കാൻ കഴിയുമോ? ഒരിടത്ത് നിൽക്കത്തില്ല. ഒരു വാക്കിൽ നിൽക്കുവോ? ഇല്ല. ഇനി ഒരു സംഭവത്ത് നിൽക്കുവോ? ഇല്ല. അവരിപ്പൊ ഇതാ പറയുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു കാര്യത്തിലാ പറയുന്നത്, അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. സാത്താൻ എങ്ങനെയാണെന്നറിയോ, അവനെ സത്യത്തിൽ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല, ഉറച്ച് നിൽക്കാൻ കഴിയത്തില്ല. എന്നിട്ട് അവനെ അവനെ കുറിച്ച് പിശാച് പറയുന്നതാണ്, അവൻ സ്വന്തമായതിൽ നിന്നും എടുത്ത് പറയുന്നു. ഹല്ലേലൂയ. അവൻ സ്വന്തമായതിൽ നിന്ന് എടുത്ത് പറയുന്നു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയം വിഷമമുള്ളതായിരിക്കുമ്പോൾ, അനേക താല്പര്യങ്ങളുടെ നടുവിൽ നിന്റെ മനസ്സ് കറങ്ങുമ്പോൾ, ദൈവം, ദൈവസ്നേഹം, ദൈവഗീതം ഇവയെ നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെ മോഹത്തിന്റെ ഹല്ലേലൂയ കാറ്റിനാൽ നീ ഹല്ലേലൂയ ആടി ഉലയുമ്പോൾ, സഹോദര, തനിക്കുള്ളതിൽ നിന്നും വിളമ്പുവാൻ അവൻ നിന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. നീ തിരിച്ചറിഞ്ഞോണം. ഞാനിവിടെയുള്ള സകല ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രലോഭനത്തിന്റെ കാറ്റിൽ ഒറ്റയ്ക്ക് ആടി ഉലയുമ്പോൾ നിന്റെ പപ്പ കാണത്തില്ല, യുവർ മമ്മി ഈസ് നോട്ട് ദർ, യുവർ ഡാഡി ഈസ് നോട്ട് ദർ, യുവർ എൽഡേഴ്സ് ഈസ് നോട്ട് ദർ, നിങ്ങൾ ഒറ്റയ്ക്ക് ആ പ്രലോഭനത്തിൽ ദൈവത്തിന്റെ സ്നേഹം സംബന്ധിച്ച്, ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച്, ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധിച്ച് തിരിച്ചറിയാൻ മേലാതെ നീ ആ മോഹത്തിൽ ആടി ഉലയുമ്പോൾ തനിക്കുള്ളതിൽ നിന്നും വിളമ്പി തരാൻ ഈ വഞ്ചകൻ അവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ തിരിച്ചറിഞ്ഞോണം, ഹി ഈസ് അവൈലബിൾ ദേർ. അവൻ തനിക്കുള്ളിൽ നിന്ന് വിളമ്പുവാൻ നിന്നോട് കൂടെ എപ്പോഴും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ എന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത ഞാൻ ഡിസൈൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒരു ഹർട്ടുണ്ട്. ആ ഹർട്ട് ഒഴിവാക്കി തരാമെന്നാണ് പിശാജ് പറയുന്നത്. സഹോദര സഹോദരന്മാരെ, ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒരു ഹർട്ടുണ്ട്. ആ ഹർട്ട് ഒഴിവാക്കി തരാൻ പിശാജിന് കഴിയും. കർത്താവെ, നിന്നോടുള്ള സ്നേഹത്തിൽ ഈ ഹർട്ട്, ഈ വേദന ഞാൻ ചുമക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്ത അവന്റെ സ്വപ്നത്തിലേക്ക് നിനക്ക് ചുവടുകൾ ഇനിയും ഉള്ളത്. പ്രൈസലോ. ഈ യാത്രയിൽ എനിക്ക് കെണികളാണ്, പക്ഷേ ദൈവമേ, നിന്റെ ഹിതം സംബന്ധിച്ച് നല്ല തിരിച്ചറിവിൽ ഞാൻ ഈ വഴിയിലൂടെ ഓടാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വ്യക്തതയിൽ ഓടാൻ എനിക്കതും ഇതും കേട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാനൊരു ന്യൂട്രൽ ഗ്രൗണ്ടിലല്ല. ഐ ആം റെഡി ടു ബിയർ ദിസ് പെയിൻ. നിങ്ങൾക്കറിയാവോ, സ്വന്ത ഇഷ്ടങ്ങളുടെ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു പോയതിന് ദൈവത്തിന് വന്ന ചെലവ് വലുതാ. ഇന്ന് കുരിശിലേക്ക് നോക്കുമ്പോൾ, കുരിശ് മാനസാത്രത്തിന്റെ പാതയിൽ ഒരു വിശ്വാസിയെ വെച്ച് കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നറിയോ, ദൈവസ്നേഹത്തിന്റെ കരളിയ ദൈവ ക്രൂശിലെ ദൈവസ്നേഹത്തിന്റെ ആ കത്തി എന്റെ സ്വയ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതെന്റെ സ്വയ ജീവിതത്തിൽ ഇറങ്ങി എന്നെ മുറിച്ച് മാറ്റാതെ സുവിശേഷത്തിൽ എനിക്ക് മുന്നോട്ട് ചുവടുകളില്ല. സ്വയ ജീവിതത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റത്തില്ല. ഡെത്ത് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ, ഈ ഹർട്ട് ഒഴിവാക്കി തരുന്ന പിശാചിനേക്കാൾ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ നൽകിയ വിലയ്ക്ക് പകരം നിന്റെ കൽപ്പന അനുസരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ ഹർട്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. കർത്താവെ, എന്നെ നിന്റെ സ്വപ്നത്തിൽ കണ്ടെത്തുവാൻ ഞാൻ ഇതിനെ സത്യമായിട്ട് തന്നെ തിരിച്ചറിയണമെങ്കിൽ ആ ഹർട്ട് ഞാൻ ഇന്ന് എടുക്കാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങളുടെ സ്വയത്തെ ഇല്ലാതാക്കാതെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ മുന്നോട്ട് പാതയില്ലാതെ നിങ്ങൾ തിരിച്ചറിയൂ. മാനസാന്തരത്തിലേക്കാണ്. അതുകൊണ്ടാണ് സുവിശേഷം ആദ്യം തന്നെ വിളിക്കുന്നത് റിപ്പൻറ്റ്. കാരണം സ്വജീവിതത്തെ വെച്ചു കൊടുക്കാതെ നിങ്ങൾക്ക് ക്രിസ്തു കൊടുത്ത ജീവനിലേക്ക് പ്രവേശനമില്ല. പ്രിയമുള്ളവർ,
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.